വിശുദ്ധ മദീനയിൽ താമസിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയവരെ, വിദ്യാർത്ഥികളെ, പണ്ഡിതന്മാരെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവർക്കും ഈ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കാൻ അനുഗ്രഹിച്ചതുപോലെ ഈ ക്ലാസ്സിൽ കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്താനും അനുഗ്രഹിക്കുമാറാകട്ടെ. അവനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും തുറകളിലും ജീവിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നിറവേറ്റി തരട്ടെ. പാപങ്ങളെ പുറത്തു തരട്ടെ. കടങ്ങളെ വീട്ടട്ടെ. നമ്മുടെ എല്ലാ ഈ നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് നാട്ടിലേക്ക് പോയതായ മഹാത്മാക്കളിൽ നിന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവർക്ക് വരാനുള്ളതായ തൗഫീഖ് അള്ളാഹു ചെയ്തു കൊടുക്കട്ടെ. നാം ഈ ലോകത്ത് ജീവിക്കുന്ന വേളയിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ് സ്വർഗം, നരകം എന്നീ രണ്ട് സാധനം. നരകം കൊണ്ടും പ്രേരണ ഉണ്ടാവുന്നു, സ്വർഗം കൊണ്ടും പ്രേരണ ഉണ്ടാവുന്നു. നരകം കൊണ്ട് നരകത്തിൽ കടന്നു പോകാതിരിക്കാൻ വേണ്ടി, അതിൽ നിന്നിട്ട് രക്ഷ പ്രാപിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടാണ് അതിൽ നിന്നിട്ട് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രേരണ ഉണ്ടാവുന്നത്. അപ്രകാരം തന്നെ സ്വർഗം, അതിലുള്ള അനുഗ്രഹങ്ങളും ഞാമത്തുകളും മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് കടക്കണമെന്ന ആഗ്രഹം കൊണ്ടും പ്രേരണ ഉണ്ടാവുന്നു. അങ്ങനെ ഈ രൂപത്തിലുള്ള പ്രേരണകൾക്കാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക, തഖ്വ എന്ന് പറയുക. അങ്ങനെയുള്ള ആ പ്രേരണ നമ്മളിൽ നിന്നിട്ട് ഉണ്ടാവാൻ വേണ്ടി നമ്മളിൽ നിന്നിട്ട് പലരും പലപ്പോഴും പരിശ്രമിക്കാറുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് വീഴ്ച വന്നു പോകാറുണ്ട്. തണുപ്പ് കൂടുന്ന കാലഘട്ടത്തിൽ രാവിലെ ഉണരാൻ പറ്റാതെ വന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സം വരുമ്പോൾ അതിലൂടെ മനുഷ്യൻ അവന്റെ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. മനുഷ്യൻ പലരും പല രൂപത്തിലാണ്. മുസൽമാന്മാരിൽ നിന്നിട്ട് തന്നെ പലരും പല രൂപത്തിലാണ്. ചിലവർ സ്വത്തിന്റെ മുമ്പിൽ, പണത്തിന്റെ മുമ്പിൽ, സമ്പത്തിന്റെ മുമ്പിൽ ചിലപ്പോൾ അവൻ പരാജയപ്പെടുന്നവനായിരിക്കും. ചിലവർ ആശകളുടെയും ആഗ്രഹങ്ങളുടെയും മുമ്പിൽ അവൻ പരാജയപ്പെടുന്നവനായിരിക്കും. ചിലവർ മറ്റേതെങ്കിലും ഇത് തൊള്ള പോലോത്ത, പള്ള പോലോത്ത, ഗുഹ്യസ്ഥാനം പോലോത്തതായ ഷഹവത്തുകളുടെ മുമ്പിൽ പരാജയപ്പെടുന്നവനായിരിക്കും. അപ്പോൾ ഈ പരാജയം പലരും പല ഇനത്തിലുമായിരിക്കും. നാം അള്ളാഹുവിനെ ഭയന്നിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം ആദ്യമായിട്ട് അതിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരം ഏറ്റവും ശേഷി കെട്ടത് ഈ ഇനത്തിൽ ഏതിൻ്റെ മുമ്പിലാണ് എന്നതാണ്. പലപ്പോഴും പലരും കാണുന്നത് സമ്പത്തിന്റെ മുമ്പിൽ ശേഷി കേട് കാണുന്നതല്ല. പലർക്കും അത് സംഭവിക്കാറില്ല. സമ്പത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളതായ മാർഗം എല്ലാവർക്കും പരിശ്രമിച്ചാൽ കിട്ടാവുന്നതാണ്. ഒഴിവാക്കി കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് മനസ്സിലാക്കാം. അതേസമയത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ ഗുഹ്യസ്ഥാനത്തിന്റെ ശഹവത്തിന്റെ മുമ്പിലോ, അല്ലെങ്കിൽ പള്ളയുടെ ശഹവത്തിന്റെ മുമ്പിലോ, ആഗ്രഹങ്ങളുടെ മുമ്പിലോ ചിലപ്പോൾ ഇത് രക്ഷപ്പെടാനുള്ളതായ മാർഗം ലഭിച്ചോളണമെന്നില്ല. അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ എല്ലാ മാർഗങ്ങളും കൈക്കൊള്ളുക. എല്ലാ നിലക്കുള്ള പ്രതിരോധ വകുപ്പുകളും അതിന്റെ പരിസരത്തിൽ അവൻ ഉണ്ടാക്കി വെക്കുക. അതിനുള്ള കഴിവും കൽപ്പും അവനിൽ ഉണ്ടാവാനും ശേഷി ഉണ്ടാവാൻ പ്രയാസമുണ്ട് എന്ന് കണ്ടാൽ അവന്റെ ഈമാൻ അതിന്റെ മുമ്പിൽ ശേഷി കെട്ടതാണെന്ന് കാണുകയാണെങ്കിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങളെ കുറിച്ച് സമ്പത്തിന്റെ മുമ്പിൽ ഇത് ശേഷികളുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് സമ്പത്തിലേക്ക് എടുത്താലും യതീമക്കളുടെ, അനാഥകളുടെ സമ്പത്തിലേക്ക് അടുത്തു പോകരുത് എന്നാണ്. തൊട്ടുപോകരുത്, തീണ്ടിപ്പോകരുത്, അടുത്തു പോകരുത്. അടുത്തു പോയാൽ അത് നിങ്ങൾക്ക് എടുക്കാതിരിക്കാൻ, ചെലവാക്കാതിരിക്കാൻ, ഇഷ്ടാനുസരണം അതിൽ കൈകടത്താതിരിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അടുക്കാതിരിക്കുക എന്നർത്ഥം. അതുപോലെ തന്നെ ഈ ഗുഹ്യസ്ഥാനത്തിനുള്ളതായ ആഗ്രഹങ്ങളെ നിറവേറ്റിക്കൊടുക്കുന്നതിന്റെ മുമ്പിൽ ക്ഷീണിതനായി പോകുന്ന, അല്ലെങ്കിൽ ശേഷി കെട്ടുപോകുന്നതായ വിഭാഗമാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല വലാ തഖറബു സിനാ, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുതെന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് പറഞ്ഞാൽ അതിന്റെ മുഖവുരകളൊന്നും ചെയ്തു പോകരുത്, അതിന്റെ മുഖവുരകളെ കുറിച്ച് പോലും ചിന്തിച്ചു പോകരുത്. നോവല്, അശ്ലീലങ്ങൾ എഴുതുന്നതായ നോവലുകൾ വായിക്കുന്നതിലൂടെ ഒരാൾ വ്യഭിചാരശാലയിലേക്ക് തള്ളിക്കളയുമെന്ന് ഭയമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഫോട്ടോസുകളോ നോവലുകളോ ഫിലിംസുകളോ ഒന്നും തന്നെ തൊട്ടുപോകരുത്, തെണ്ടിപ്പോകരുത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആധുനിക മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല. പണ്ട് കാലം കാലഘട്ടങ്ങളൊക്കെ ജീവിക്കുന്നതായ മഹാത്മാക്കൾക്ക് എത്രയോ പ്രതിരോധ വകുപ്പുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്താലും അവൻ ഉറങ്ങുന്നതായ കിടപ്പറയിൽ പോലും ഉള്ളതാണ് എന്തിവ വിചാരത്തിലേക്ക് ക്ഷണിക്കുന്നതായ മാർഗങ്ങൾ. അവൻ എവിടെ പോയാലും മിതിയായ തുറന്നാൽ റേഡിയോ തുറന്നാൽ ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനെയുള്ള അശ്ലീല വേഴ്സുകളും അശ്ലീല പാട്ടുകളും ഗാനങ്ങളുമായിരിക്കും. അങ്ങനെ മനുഷ്യനെ അനാചാരത്തിലേക്കും വ്യഭിചാരത്തിലേക്കും സ്വാഭാവിക തകർപ്പൻ പദ്ധതിയിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നതായ മാർഗങ്ങൾ വ്യാപകമായ കാലഘട്ടം ഇതായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ രക്ഷപ്രാപിക്കാൻ പല വിഷമതകൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും ആ വിഷമതകൾ അനുഭവിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുമെന്നത് ഒരു മനുഷ്യന് ഉറപ്പായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? അതിൽ നിന്ന് രക്ഷപ്രാപിക്കാനുള്ളതായ മാർഗം കൈകൊള്ളേണ്ടത് അതിലേക്ക് അടുത്തുപോകാതിരിക്കാനുള്ളതായ സർവ മാർഗങ്ങളെയും സർവ സിൽക്കുകളെയും സർവ വയറുകളെയും കട്ടാക്കി കളയുക എന്നതാണ്. അതാണ് അല്ലാഹു പറയുന്നത് വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതം വസാഅ സബീലാ. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്റെ അടിമകളെ, കാരണം അത് ഏറ്റവും വടക്ക് സാധനമാണ്, അത് ഏറ്റവും അല്ലാഹുവിന് വെറുപ്പുള്ള സാധനമാണ്, അത് ഏറ്റവും വടക്ക് മാർഗമാണ്. ആ മാർഗത്തിലേക്ക് നിങ്ങൾ അടുത്തുപോയാൽ, മാർഗത്തിനെ കുറിച്ചായി പറയുന്നത്, ആ റൂട്ടിലേക്ക് നിങ്ങൾ അടുത്തുപോയാൽ പിന്നെ നിങ്ങളുടെ അഖ്ലാഖ് പോയി, നിങ്ങളുടെ സ്വഭാവം പോയി, നിങ്ങളുടെ അന്തസ് പോയി, നിങ്ങളുടെ അഭിമാനം പോയി. എന്തിനാ ഏറെ പറയുന്നു? ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഈ സ്വഭാവ തകർപ്പൻ പദ്ധതികളാകുന്നതായ വ്യഭിചാരം പോലോത്തതായ അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്നതായ അടുത്തതായ എന്ത് കുറ്റം ചെയ്യാൻ ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ ജ്യേഷ്ഠൻ കണ്ടുപോകാതിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു, അവന്റെ അനുജൻ കണ്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നു, അവന്റെ സ്വന്തം മകൻ മകൾ 5 വയസ്സോ 4 വയസ്സോ ഉള്ള മകനോ മകളോ കണ്ടുപോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ വാപ്പയും ഉമ്മയും പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ട്? ഇത് വടക്കാണ് എന്നതിലേക്ക് വേറെ ദൂരമൊന്നും തെളിവന്വേഷിച്ച് നടക്കേണ്ടതില്ല. എല്ലാ മനുഷ്യനും അങ്ങനെ ായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വടക്കാണ്, നീചമാണ്, നികൃഷ്ടമാണ്, അത് ബുദ്ധിജീവി ചെയ്യാൻ പാടുള്ളതല്ല എന്നതിലേക്ക് തെളിവ് അത് തന്നെയാണ്. അവന്റെ സ്വന്തം മക്കളോ സ്വന്തം മകനോ സ്വന്തം ജ്യേഷ്ഠനോ സ്വന്തം അനുജനോ സ്വന്തം കുടുംബ മെമ്പറോ അല്ലെങ്കിൽ അവന് പരിചയമുള്ള ആരും തന്നെ അറിഞ്ഞു പോകരുത്, കണ്ടുപോകരുത്, കേട്ടുപോകരുത് എന്നതാണ്. ഒരു മനുഷ്യന് ബുദ്ധിയുണ്ടെങ്കിൽ അവൻ ചിന്തിക്കുക. എന്തുകൊണ്ട്? സ്വഭാവത്തിന് തകർപ്പ് വരുത്തുന്നതായ അങ്ങനെയുള്ള നീച കൃത്യത്തിലേക്ക് മനുഷ്യൻ ഏർപ്പെടുന്ന വേളയിൽ അവൻ നിന്നയാകുന്നു, അവൻ മനുഷ്യന്റെ കണ്ണിൽ നിട്ട് വീഴ്ന്നു പോകുന്നു. ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, എന്തിന്റെ പേരിലാണ്? ആ മനുഷ്യൻ നല്ലവനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. ആ മനുഷ്യൻ നല്ല വാക്ക് പാലിക്കുന്ന മനുഷ്യനാണ്, സത്യം പറയുന്ന മനുഷ്യനാണ്, ജനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. അവനോട് സഹകരിച്ചാൽ, അവനോട് സഹജീവിയായിട്ട് ജീവിച്ചാൽ നമുക്ക് ഉപകരിക്കും, അവൻ നല്ല ചങ്ങാതിയാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കല് അവന്റെ സ്വഭാവം കൊണ്ടാണ്. അതേസമയത്ത് അങ്ങനെ നാം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നാം ഒരു അന്യസ്ത്രീയുമായുള്ള ബന്ധം പുലർത്തുന്നതോ അല്ലെങ്കിൽ നാം ഇങ്ങനെയുള്ള വിചാരവുമായുള്ളതായ എന്തെങ്കിലും ഒരു മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതോ കണ്ടാൽ അവന്റെ കണ്ണിൽ നിട്ട് ഇവന് വീണുപോകുന്നു, അവന്റെ വക്കലുള്ളതായ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ അവന്റെ അടുക്കൽ ഇവന് വിലയില്ലാത്തവനായി മാറുന്നു, അവന്റെ ഹൃദയത്തിൽ അവൻ വിലയില്ലാത്തവനായി മാറുന്നു. അതാണ് അല്ലാഹു പറയുന്നത്. ആ റൂട്ട് തന്നെ വളരെ വടക്ക് റൂട്ടാണ്, അതിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം തഖ്വ ക്ലിയർ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഓരോ മേഖലകളിലായിരിക്കും ശേഷിക്കേട് കാണുക. അപ്പോൾ ഏത് മേഖലയിലാണ് നമുക്ക് ശേഷിക്കേട് കാണുന്നത്, അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടി ഓരോ വ്യക്തിയും പരിശ്രമിക്കുക. അപ്പോൾ സമ്പത്തിന്റെ സംഗതിയിൽ അവൻ കൈവിട്ട് കഴിഞ്ഞാൽ അവിടെ അസത്യം സത്യം അല്ലെങ്കിൽ ഹഖ് ബാത്തിൽ വേർതിരിക്കാനുള്ളതായ കൽപ്പും കഴിവും ഇല്ലാത്തതായ വ്യക്തികളാണെങ്കിൽ അതിനോട് അടുത്തു പോകാതിരിക്കാൻ വേണ്ടി, തീണ്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, അന്യരുടെ സമ്പത്ത് തൊട്ടുപോകാതിരിക്കാൻ വേണ്ടി, ഹക്കല്ലാത്തതായ ബാത്തിലേക്ക് കൈയിട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതായ സർവ മാർഗങ്ങളും കണ്ടെത്തുകയും പ്രതിരോധ വകുപ്പ് അവനുണ്ടാക്കി വിടുകയും ചെയ്യുക. എന്നാലേ അവന് തഖ്വയിൽ ആ ഭാഗത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഗുഹ്യസ്ഥാനത്തിനുള്ളതായ ആഗ്രഹം വെട്ടിക്കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ തൊള്ള കൊണ്ടുള്ള അഥവാ പള്ളയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം വെട്ടിക്കൊടുക്കുന്നതിലോ ഒരാൾക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവിടെ നിന്ന് അകൽന്ന് നിൽക്കുക, വിട്ടു നിൽക്കുക. അടുത്തു പോയാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. മൻ ഹാമ ഹൗല ഹിമ യൂഷിക്കു അൻ യഖഅ ഫീഹി എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേലിയുടെ അകത്തുള്ളതായ ആ വിളയെ തിന്നുപോകാതിരിക്കണമെങ്കിൽ നാൽക്കാലികളെ വേലിയുടെ അടുക്കിലേക്ക് അടുപ്പിക്കാതിരിക്കണം. അടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കാല് പൊക്കി, എങ്ങനെയെങ്കിലും വേലിയിലെങ്കിലും കാല് വെച്ചിട്ട് അത് നന്നാനായിരിക്കും പരിശ്രമിക്കുക. അതുകൊണ്ട് അടുക്കാതിരിക്കലാണ് വേണ്ടത് എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതിനെല്ലാം ഏറ്റവും നല്ല മാർഗമായിട്ട് എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നശീകരണത്തിന് വൻ ശക്തിയായിട്ട് അള്ളാഹു ഷിട്ടിച്ച ഷിട്ടികളിൽ ഏറ്റവും വലുത് തീയാണ്. തീയിന്റെ അത്ര നശീകരണ ശക്തിയുള്ള മറ്റൊന്നും തന്നെ ഇല്ലാന്നാണ്. അങ്ങനെയുള്ള തീനെയാണ് മനുഷ്യനെ ശിക്ഷയായിട്ട് അള്ളാഹു അവിടെ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ തീയിനെ നാം ഓർത്താൽ മതി. തീയിനെ ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ഇതും നമുക്ക് പാപങ്ങൾ ചെയ്യാനുള്ളതായ പ്രയത്നം വരുമ്പോൾ, അതിനുള്ള സമ്മർദ്ദം വരുമ്പോൾ പിശാചിലൂടെയോ മനുഷ്യന്റെ ആ സ്വയം ഇത് നഫ്സിലൂടെയോ ആഗ്രഹങ്ങളിലൂടെയോ വരുന്ന വേളയിൽ അവൻ ഓർക്കേണ്ടത് തീയിലിയാണ്. സലഫ സാലിഹുകളെ കുറിച്ച് നാം പറയാറുണ്ട്, സുഫിയാൻ സൂരിയെ പോലെയുള്ളതായ മഹാത്മാക്കൾ തീയിലേക്ക് കൈവച്ചിട്ട് ശരീരത്തോട് ചോദിക്കാറുണ്ട് എന്നാണ്. ഇതാ ഈ തീ, ഇത് ഇതിന്റെ 70 ഇരട്ട തീ, ചൂടുള്ള തീയാണ് പരലോകത്തിൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത്, നീ തെറ്റ് ചെയ്താലെന്ന് പറയാറുണ്ട് സലഫ സാലിഹുകൾ എന്നാണ്. അതെ, അങ്ങനെ പറഞ്ഞാലേ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യുകയുള്ളൂ, എഫക്ട് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, കസ്റത്തുൽ മസാസ് തുഖല്ലിലുൽ ഇഹ്സാസ് എന്ന് നാം സാധാരണ പറയാറുള്ളതായ ഒരു പദ പഴമൊഴിയാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഒരു സാധനത്തിൽ പഴകിക്കൊണ്ടിരിക്കുമ്പോൾ, തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്പർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ആ സ്പർശനം കൊണ്ടുള്ളതായ എഫക്റ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഫിലിം എന്നും കണ്ടുകൊണ്ടേയിരിക്കും, അതല്പം കഴിഞ്ഞാൽ പിന്നെ പുരോഗതി പ്രാപിച്ച് അത് അശ്ലീലമായി മാറി. അല്ലെങ്കിൽ നോവലെന്നും വായിച്ചുകൊണ്ടിരിക്കും, അത് അങ്ങേയറ്റം അങ്ങേയറ്റം വ്യാപിച്ച് വ്യാപിച്ചിട്ട് അത് അശ്ലീലമായി മാറി. അതുപോലെ തന്നെ ഏത് സമയത്തും പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കും. അത് വ്യാപിച്ച് 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 അധികരിച്ച് പുരോഗതി പ്രാപിച്ച് അത് വ്യഭിചാരത്തിലേക്കായി മാറുന്നു. അങ്ങനെ കള്ളുകുടിയന്മാരോട് സമ്പർക്കം പുലർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത് ബിസിനസ്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്ലീസ് അങ്ങോട്ട് തള്ളി തള്ളി കൊണ്ടുപോയിട്ട് പിന്നെ അല്പം ആദ്യമായിട്ട് ഒരു ജുഗം കുടിക്കും, പിന്നെ രണ്ട് രണ്ട്, പിന്നെ മൂന്ന്, പിന്നെ കോപ്പ, പിന്നെ അത് ദൈനംദിനമായിട്ട് മാറുന്നതായിരിക്കും. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തതായ മാർഗത്തിലേക്ക് എത്തിപ്പോകുന്നതായിരിക്കും. അങ്ങനെയുള്ളതായ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മർഹലയിൽ, ആദ്യത്തെ പടിയിൽ, ആദ്യമായിട്ട് ഇബ്ലീസ് ഏതെങ്കിലും ഒരു പാപത്തിലേക്ക്, ദോഷത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കാൻ വേണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന ആദ്യത്തെ നിമിഷത്തിൽ തന്നെ അവിടെ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ പ്രതിരോധ വകുപ്പ് അവന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നു, എന്റെ വളരെ ചെറിയതായ വയസ്സിലാണ്, ചെറുപ്പത്തിലാണ്, ഏതൊരു പണ്ഡിതൻ, ഇതുവരെ എനിക്ക് ആ പണ്ഡിതന്റെ പേര് വരെ ഇപ്പോൾ ഓർമ്മയില്ല, ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. പെട്ടെന്ന് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷയത്തോട് ബന്ധമില്ലാത്തതായ ഒരു വാക്കായിട്ട് പറഞ്ഞിട്ട് അലാ പിടിച്ചു തീ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ സദസ്സിലുള്ള സമയത്താണ്, ചെറിയ ആള്, ഏകദേശം 10 വയസ്സിന് താഴെയാണ്. പിടിച്ചു തീ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ പറയുകയാണ്, ആരും സ്ഥലത്തുനിന്ന് അനങ്ങരുത്, എല്ലാവരും സ്ഥലത്തിരിക്കുക, ഇപ്പോൾ ഇത് കെടുത്തപ്പെടുന്നതായിരിക്കും, അതിനുവേണ്ടിയുള്ളതായ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ അയാൾ പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പ് ഹാള് ഖാലിയായി പോയി, പള്ളിയും ഖാലിയായി, പരിസരവും ഖാലിയായി, സ്ത്രീകൾ അവിടെ നിന്ന് ഉണർന്ന് സ്ത്രീകൾ വേക്കലാണ്, എല്ലാവരും ഉണർന്ന് ആരും കാണാനില്ല. പിന്നെ അയാൾ അട്ടഹാസി പിടിച്ച് പറഞ്ഞു, അല്ലയോ അല്ലയോ കൂട്ടരേ, തീയില്ല, തീ പിടിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. വളരെ നന്നായിട്ട് തോന്നി എനിക്ക് അപ്പം തന്നെ, ചെറുപ്പമാണെങ്കിലും, ഇപ്പോൾ അത് വളരെ നന്നാണ് എന്നത് പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ആ ഉദാഹരണം എന്താണ് സംഭവിച്ചത്? മനുഷ്യന് അങ്ങോട്ട് തൊട്ടാലല്ലാതെ, തീണ്ടിയാലല്ലാതെ, അടുത്താലല്ലാതെ, വാക്കയിൽ അമറിലേക്ക് എത്തിയാൽ എന്നാണ് അറബി ഭാഷയിൽ പറയുക. അതിൽ അവൻ വീണതല്ലാതെ അവന് തീ തീ എന്ന് പറഞ്ഞാൽ അവന് ബോധം ഉണ്ടാവുകയില്ല. എത്ര പ്രാവശ്യം ഖുർആനിൽ 100 കണക്കിൽ പ്രാവശ്യം തീ എന്ന് പറഞ്ഞു അല്ലാഹു. അല്ലാഹു ഇങ്ങനെ പറഞ്ഞത് നമുക്ക് അറിയാഞ്ഞിട്ടാണോ? നരകമാണ് പരലോകത്തിലുള്ളതെന്നും പരലോക നരകം ദുനിയാവിലുള്ള തീനെ 70 ഇരട്ട ശിക്ഷ ഏറ്റവും ശക്തി കൂടിയതാണ് എന്ന് സഹീഹായ ഹദീസിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാഞ്ഞിട്ടാണോ? അല്ല, ഒന്നും തന്നെയല്ല. പിന്നെന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം മാതിരി കൂടുതൽ ഈ പാപങ്ങളിൽ മുഴുകി കഴിയുമ്പോൾ അതിൽ രക്ഷ പ്രാപിക്കാനുള്ളതായ പ്രയാസമുണ്ടായി വരുന്നു മനുഷ്യന്മാർക്ക്. ഈമാനിക ശേഷി ഇല്ലാത്തത് കൊണ്ട്, ഈമാനിക കൽപ്പില്ലാത്തത് കൊണ്ട് തീയിനെ ഓർക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ തീയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഓടിയിട്ടുണ്ടെങ്കിൽ തീ അവിടെ ഉണ്ടായിരുന്നില്ല, വെറും കേട്ടപ്പോളാ ഓടിയത്. എന്താ സംഭവിച്ചത്? ദുനിയാവിന്റെ തീയോടുള്ള പേടിയാണ്. ആത്മാവിനെ രക്ഷിപ്പിക്കാനുള്ളതായ മാർഗം കൈകൊള്ളുകയാണ്. ആ സമയത്താണ് ശരിക്കും മനുഷ്യനെ വാഖയിൽ അമറിലേക്ക് വന്നപ്പോൾ രക്ഷ പ്രാപിച്ചാലേ തീരുവെന്ന് തോന്നിയത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ്? ഷാഹിദൻ മുബശ്ശിറൻ വനദീറാ. നദീർ എന്തിൽ നദീറാണ്? നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വാണിംഗ് നൽകാൻ വേണ്ടിയിട്ടാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളിലേക്ക് അയച്ചത്. എന്തിനെ തൊട്ട് ഭയപ്പെടുത്തിയറിയിക്കാൻ? നരകമെന്ന് പറയുന്ന ഹാളിക്കത്തുന്ന ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ട്. അത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്നിട്ട് കൊലപ്പെടുത്താൻ തന്നെ സാധിക്കുന്നതല്ല. അതിലുള്ള ശിക്ഷയുടെ നിലവാരം എന്താണ് എന്നതും, അതിലുള്ള ശിക്ഷയുടെ ശക്തിയും കട്ടിയും എന്താണ് എന്നതും എത്ര തന്നെ പറഞ്ഞാലും, ഏത് രൂപത്തിൽ കൊലപ്പെടുത്തി തന്നാലും അറിയാൻ സാധിക്കുന്നതേ അല്ല കൂട്ടരെ. പക്ഷേ أنتم منشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين. നിങ്ങൾക്ക് നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ തീനെ നിങ്ങൾക്ക് പാഠമായിട്ടാണ് ഞാൻ ശിക്ഷിച്ചത്. തിന്നാൻ രണ്ടാമതായിട്ടാണ്, തദിക്കിറ ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തീ എന്നല്ല അള്ളാഹു ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്തോളി, അതിലൂടെ നിങ്ങൾ തീറ്റിക്കോളി. നിങ്ങൾ പള്ള കൊണ്ട് ചിന്തിക്കേണ്ടവരല്ല, നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങൾ ഈ തീയെ കാണുമ്പോൾ അടുക്കളയിലേക്ക് എത്തിയാലും അല്ലാത്ത സമയത്തും തീയെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ ഇരട്ടിയുള്ളതായ ശക്തിയുള്ളതായ ചൂടിലേക്കാണല്ലോ ഞാൻ അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ എത്തിച്ചേരുക എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അതാണ് അള്ളാഹു പറയുന്നത്, നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ചിന്തിക്കാനുള്ളതായ പാഠമായിട്ടാണ് ഇവിടെ തീയിനെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുകയുണ്ടായി. അതുകൊണ്ട് നാം ഇതുവരെ പറഞ്ഞു വന്ന എന്താണ്, നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് തഖ്വ തഖ്വ എന്ന് പറയുന്നത് അത് വാഴപ്പഴ പഴം പോലെ തൊല്ലിത്തിന്നാനുള്ളതല്ല, അത് പ്രാക്ടീസാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ പ്രയാസം നമുക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തിയും അവനവന്റെ ജീവിതത്തിൽ അവനവന്റെ ജീവിത മേഖലകളിൽ ഏറ്റവും ശേഷിക്കെട്ടതായിട്ട് കാണുന്നത് ഏത് ഭാഗത്തിലാണ് അത് ക്ലിയർ ആക്കാൻ നോക്കുക. നമസ്കരിക്കാൻ സാധിക്കാത്ത മനുഷ്യനാണെങ്കിൽ നമസ്കാരം പ്രാക്ടീസ് നൽകാൻ പരിശ്രമിക്കുക. സക്കാത്ത് കൊടുക്കാത്ത അവനാണെങ്കിൽ അതിനവന്റെ അവന്റെ ഹൃദയം പ്രേരണ നൽകുന്നില്ലെങ്കിൽ ആ ഭാഗത്തെ രികറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു കുറ്റങ്ങളും പാപങ്ങളുമാണെങ്കിൽ അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പരിശ്രമിക്കുക. മറ്റു കാര്യങ്ങൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നല്ല, പക്ഷേ അതിന് അത്ര ശക്തി വേണ്ടതില്ല. കാരണം ഓരോ വ്യക്തിക്കും മറ്റു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസപ്പെട്ടിട്ടായിരിക്കും കാണുക എന്ത് പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കുന്നതിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണർത്തിയത്. ആ ഉണർത്തിയ ഭാഗം അതേ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് വിറ്റാക്കാൻ എന്നെയും നിങ്ങളെയും റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്ന വിഷയം നമ്മുടെ അനിശ്ചിത നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതചര്യയെ കുറിച്ചാണ്. അവരുടെ ഖിലാഫത്തിലേക്ക് നാം വിശദമായി ചെന്ന് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് അഥവാ അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മദീനയിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത് പ്രകാരം 17-കാരനോ 18-കാരനോ ആയ ശരിക്ക് മുടി മുളക്കാത്ത അല്ല അഥവാ ശരിക്ക് മീശയോ തടിയോ മുളക്കാത്ത ചെറുപ്പക്കാരനായ ഉസാമയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ നിന്ന് ശ്യാം രാഷ്ട്രങ്ങളുടെ അതിർത്തിയിലേക്ക്, റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരമുള്ളതായ നാടുകളുടെ അതിർത്തിയിലേക്ക് അയക്കപ്പെട്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഹുലാ ഗോത്രക്കാരുടെ ഭാഗത്തിൽ നിന്നിട്ട് ഒരു അർദ്ധരാത്രിയിൽ അവർ ചെല്ലുകയും അങ്ങനെ അവിടെ മൂടം കെട്ടിയതായ ഒരു ദിവസത്തിൽ അവിടെ നന്നായിട്ട് യുദ്ധം ചെയ്തിട്ട് പരാജയം അവർക്ക് തീറ്റിപ്പിക്കുകയും അതിനുശേഷം വിജയത്തോടുകൂടി ചെറുപ്പക്കാരനായ ഉസാമ മദീനയിലേക്ക് 40 ദിവസം കൊണ്ട് തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ തിരിച്ചെത്തിയതായ ഉസാമ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് അവരുടെ പട്ടാളം വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ എന്തെന്നില്ലാത്ത വിപ്ലവങ്ങൾ നടന്നിരിക്കുകയാണ് മദീനയിലെ പരിസരത്തിൽ. മദീന, മക്ക എന്നീ പട്ടണം ഒഴിച്ച് മറ്റു പരിസരങ്ങളിലെല്ലാം യമൻ വരേക്ക്, റിയാദ് വരേക്ക്, അല്ലെങ്കിൽ നജിദ് വരേക്ക്, ബഹ്റൈൻ വരേക്ക്, ഷാം വരേക്ക് എന്നീ രാഷ്ട്രങ്ങളിലും എന്നീ നാടുകളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലഘട്ടത്തിൽ ഇന്നലെ രാത്രി നാം കേട്ടതായ അതേ ഉഫൂദ് വന്നതായ നാടുകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിവേദക സംഘങ്ങൾ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി കൂട്ടം കൂട്ടമായിട്ട് ഓരോ നാടുകളിൽ നിന്നിട്ട് വന്നിരുന്നു. ബഹ്റൈനിൽ നിന്നിട്ട് വന്നിരുന്നു, ഷാമിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വന്നിരുന്നു, നജിദിന്റെ ഭാഗത്തിൽ നിന്ന് വന്നിരുന്നു, തുഹാമയിൽ നിന്നിട്ട് വന്നിരുന്നു, യമനിൽ നിന്നിട്ട് വന്നിരുന്നു, അതുപോലെ ഒമാൻ ഭാഗത്തിൽ നിന്നിട്ടും വന്നിരുന്നു, അഥവാ മസ്കത്തുള്ളതായ സ്ഥലം ആ ഭാഗത്തിൽ നിന്നിട്ടൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ളതായ ഓരോ മുസ്ലിം രാഷ്ട്രത്തിന്റെ കീഴിലെങ്കിൽ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ളതായ നാടുകളിൽ നിന്നിട്ടെല്ലാം കൂട്ടം കൂട്ടമായിട്ട് മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ട് ഇസ്ലാമതം സ്വീകരിച്ചതായ ആ ഉഫൂദിന്റെ വർഷമാകുന്ന 11-ാമത്തെ വർഷം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അതാ ആ മുസൽമാന്മാരായതായ നേതാക്കളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ചില പ്രജകൾ ചിലവർ നേതാക്കൾ ഇവരേക്കും ഇസ്ലാമിൽ നിന്നിട്ട് മുർത്തദായി പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാമിൽ നിന്നിട്ട് ശരിക്ക് കാലേ കൂട്ടി രണ്ട് കാലും ഇസ്ലാമിൽ വെക്കാത്തത് കൊണ്ട് രണ്ടു തോണിയിൽ കാല് വെച്ചതുവരെ പോലത്തതായ ആൾക്കാരൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാര് കാല് മാറ്റിവെച്ചു ആദ്യത്തെ തോണിയിലേക്ക് തന്നെ അവര്. അങ്ങനെ ചെയ്തത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഇവിടെ നല്ല തലവേദനയുണ്ടായി. പ്രശ്നം വളരെ വ്യാപകവുമാണ്, പ്രശ്നം വളരെ ശക്തിയും ഊർജിച്ചതുമാണ്, ശക്തി ആർജിച്ചതുമാണ്. എന്തുകൊണ്ട്? പട്ടാളത്തെ അയക്കൽ എവിടുക്കാണ്, എത്ര അയക്കണം എന്നുള്ള ആലോചിച്ച് നോക്കുക. ഈ നാടുകളിലെല്ലാം മുസ്ലിങ്ങൾ ആണെന്ന് പറഞ്ഞവരിൽ നിന്നിട്ടൊരു വിഭാഗം ഒന്നിരിക്കലോ കള്ളനബിമാരെ അവിടെ ഉടലെടുത്തു, അല്ലെങ്കിൽ ഒരു വിഭാഗം സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ബഹ്റൈനിക്കാരാണവര്, അല്ലാഹു റസൂൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പലരും പല രൂപത്തിലാണ് ഇസ്ലാമിൽ നിന്നിട്ട് മുർത്തദ്ദായിരുന്നത്. ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് എന്തെന്നില്ലാത്ത തലവേദനയുണ്ടായിരുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? അധിക പേരും അഅറാബികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അൽ അഅറാബു അഷദ്ദു കുഫ്റൻ വ നിഫാഖൻ വ അജ്ദറു അല്ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ് ഗ്രാമീണന്മാരെ കുറിച്ച്, ബദവികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന വിഭാഗത്തെ കുറിച്ച്, അവര് അഷദ്ദു കുഫ്റൻ വ നിഫാഖ, അവർ കാപട്യത്തിൽ ഏറ്റവും കഠിന ശക്തിയിൽ അർഹിച്ചവരാണ്. അതേപോലെ തന്നെ കുഫ്രിയത്തിലും അവർ പെട്ടെന്നൊന്നും അവരുടെ കുഫ്ര ഒഴിവാക്കുന്നതല്ല, അവരുടെ പഴയ വിശ്വാസം അവർ പെട്ടെന്നൊന്നും ഒഴിവാക്കുന്നതല്ല. ചിലപ്പോൾ നേതാവിനെ മാനിക്കാൻ വേണ്ടി, ചിലപ്പോൾ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, മുഹമ്മദിന്റെ പിന്നെ അണിനിരക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നിട്ട് വല്ലവരും വല്ലപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവര് സത്യം വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്ത വിഭാഗമായതുകൊണ്ട് അങ്ങനെ തന്നെ പറയുകയാണ്. അല്ലാഹു ഇറക്കിയതായ ഖുർആനിനെ ശരിക്കും ഉൾക്കൊള്ളാനുള്ള കഴിവും കൽപ്പും അവരിലില്ലാത്തത് കൊണ്ട് തന്നെ അവർ വളരെ വിട്ടു നിൽക്കുകയാണ് സത്യത്തിൽ നിന്നിട്ട്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ കുഫ്രിയത്തും നിഫാഖും ആഴ്ന്നു വേറൂന്നി പിടിച്ചിരിക്കുകയാണ് എന്ന് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അറാബികൾ വന്നിട്ട് മുസ്ലിങ്ങളായപ്പോൾ അവർ എന്നിട്ട് പലരും മുഅ്മിനീങ്ങൾ ആണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് അവരോട് തെറ്റിതിരുത്തി കൊടുത്തു. കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനു കുല്ലം തുഅ്മിനു വലാക്കിൻ ഖൂലു അസ്ലംന. അറാബികൾ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് തങ്ങൾ അവരോട് പറയും, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ടതുപോലെ വേറൂന്നി പിടിച്ചിട്ടില്ല. നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞോളി, മുഅ്മിനീങ്ങളാണെന്ന് പറയരുതെന്നാണ് അല്ലാഹ് പറഞ്ഞത് അവരോട്. എന്ത്, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞോളി, മുഅ്മിനീങ്ങളാണെന്ന് പറയണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടേണ്ടതുണ്ട്, ഖുർആൻ അകത്ത് കടക്കേണ്ടതുണ്ട്, ഈമാൻ അകത്ത് പ്രവേശിക്കേണ്ടതുണ്ട്, രണ്ട് പാതയും ഹൃദയവും ഇസ്ലാമിൽ വേറൂന്നി പിടിക്കേണ്ടതുണ്ട് എന്ന് അറാബികളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള അറാബികൾ ഗ്രാമീണന്മാരാണ് അധികവും ഉള്ളത് ഇതിന്റെ പരിസരത്തിൽ, മക്ക മദീന എന്നീ പട്ടണത്തിന്റെ പരിസരത്തിൽ. അവരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷവും പല കാരണത്താലും പല ആവശ്യത്താലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമതം വിശ്വസിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നിട്ട് പലരും പെട്ടെന്ന് ഇസ്ലാം ഹൃദയത്തിൽ വേറൂന്നി പിടിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റസൂൽ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അവരവരുടെ പഴയ മതത്തിലേക്ക് മടങ്ങിക്കളഞ്ഞു. അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ആഗ്രഹങ്ങൾ കാരണത്താൽ ചിലവര് എന്തും ചെയ്യാം, നിസ്കരിക്കാൻ കിട്ടൂല ഞങ്ങളെ, എന്തും ചെയ്യാം, സകാത്ത് കൊടുക്കാൻ ഞങ്ങളെ കിട്ടൂല, അങ്ങനെ പലരും പല അവരവരുടെ ദേഹേച്ഛക്കനുസരിച്ചിട്ട് മതത്തിനെ മാറ്റിമറിക്കാൻ വേണ്ടി തോന്നി ഇത് മുതിർന്നു എന്നാണ് ചിലർ പറഞ്ഞു. എന്താ, ആരുടെയും പിന്നിൽ അണിനിരക്കാർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കാറുണ്ടായിരുന്നത് നബിക്ക് നുബുവത്ത് കിട്ടിയിട്ടുള്ള വ്യക്തിയായതുകൊണ്ടൊക്കെയായിരുന്നു. ഇപ്പോൾ നബിയില്ലല്ലോ, പിന്നെ ഞങ്ങൾ അബൂബക്കറിന്റെ പിന്നിൽ അണിനിരക്കുന്നു എന്ന് ഒരു വിഭാഗം. അങ്ങനെ പലരും പല നിലക്കും. ഈ സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും അബൂബക്കർ സിദ്ദീഖ് അനുഭവപ്പെടുക? ഖിലാഫത്ത് ഏറ്റെടുത്തതിന്റെ മാസങ്ങൾ പൂർത്തിയായിട്ടില്ല, മാസങ്ങൾ പോട്ട, ദിവസങ്ങൾ പരിപൂർണമായിട്ടില്ല എന്ന് പറഞ്ഞ റബീഉൽ മാസത്തിലാണ് സംഭവിക്കുന്നത്. റബീഉൽ മാസം 12-ാം തീയതിയാണ് നമ്മുടെ അനിശ്ചിത നേതാവ് ഇവിടെ നിന്ന് ഇവിടെ വാങ്ങിയത്. എന്നിട്ട് പിന്നെ ആ മാസത്തിൽ ശേഷിക്കുന്ന എത്ര ദിവസമാണ്? ഏകദേശം 18 ദിവസമോ 17 ദിവസമോ ആണ്. ഈ 17 ദിവസത്തിന്റെ അകത്താണ് ഇത് സംഭവിക്കുന്നത് അറബ് രാഷ്ട്രത്തിൽ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹലീമാണ്, അമർച്ചയുള്ള ആളാണ്, ദീർഘദൃഷ്ടിയുള്ള ആളാണ്. എല്ലാ പ്രത്യേകത മനുഷ്യന് ആവശ്യമുള്ളത് പരിപൂർണമായിട്ട് ഏറ്റെടുക്കാൻ സാധിച്ചതായ വ്യക്തിയാണ്. മാ കമുലമിന റിജാലി കതീറ, പുരുഷന്മാരിൽ നിന്നിട്ട് പലരും പരിപൂർണമായ പരിപൂർണത ഉൾക്കൊണ്ടവരുണ്ട് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ആ ഇനത്തിൽ ഫസ്റ്റ് വ്യക്തിയാണ് നബിയുടെ ഉമ്മത്തികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ബുദ്ധിയിൽ പരിപൂർണത, വിശേഷതകളിൽ പരിപൂർണത, ക്ഷമയിൽ പരിപൂർണത, അതേപോലെ അമർച്ചയിൽ പരിപൂർണത, അതിലെല്ലാം പരിപൂർണതയിലേക്ക് അള്ളാഹു എത്തിപ്പിച്ച വ്യക്തിയാണ്. സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് അതേ ഹദീസിൽ, വകമുല മിനൻ നിസായി അർബ, സ്ത്രീകളിൽ നിന്നിട്ട് 4 സ്ത്രീകളെ പരിപൂർണതയിലേക്ക് എത്തിയിട്ടുള്ളൂ, പുരുഷന്മാരിൽ നിന്നിട്ട് പലരും എത്തിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സ്ത്രീകൾ ആരാണ് 4 പേര് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും പറഞ്ഞു കേട്ടതാണ്. അങ്ങനെ ഇസ്ലാമിൽ നിന്നിട്ട് ഒരു വലിയൊരു വിഭാഗം മുർത്തദ്ദായി കഴിഞ്ഞു എന്ന വാർത്ത അബൂബക്കർ സിദ്ദീഖിന് കിട്ടിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ഉസാമന്റെ പട്ടാളം മടങ്ങി വരാൻ കാത്തിരുന്നു. കാരണം ഉസാമയുടെ പട്ടാളം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈന്യങ്ങളെ എണ്ണം അധികരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡർമാരെ ഓഹരി വെച്ചിട്ട് അയക്കാൻ അത് സഹായകമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉസാമ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അനുഹു തന്നെ ഉസാമയെ അവരുടെ പട്ടാളത്തെ ഇവിടെ നിന്ന് തെളിച്ചിട്ടയച്ചു, ഇവിടെ നിന്ന് സ്വീകരണം നൽകി. സനിയത്തിൽ ഉദാവരെ പോയി ഉസാമയോട് മീതിരിക്കാൻ പറഞ്ഞു. ഞാൻ താഴെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ വല്ലാഹി നിങ്ങൾ ഇറങ്ങരുത്, ഞാൻ കയറുകയില്ല, നിങ്ങൾ ഇറങ്ങാനും പാടുള്ളതല്ല എന്ന് പറഞ്ഞു എന്നും, അതിനുശേഷം ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു റസൂലി കയറ്റിയതായ കുതിരയിൽ നിന്നിട്ട് അല്ലെങ്കിൽ കമാൻഡർ സ്ഥാനത്തിൽ നിന്നിട്ട് ഞാൻ നിങ്ങൾ ഒഴിവാക്കുന്നതേ അല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിട്ടായിരുന്നു ആ കുട്ടിയെ അയച്ചിരുന്നത്. കുട്ടി മടങ്ങി വരുന്ന വിജയം നേടിയും കൊണ്ട് മുസ്ലിങ്ങളുടെ തലപ്പൊക്കാനുള്ളതായ കൽപ്പും കഴിവും റോമൻ ചക്രവർത്തിമാരുടെ അതിർത്തിയിൽ ഉണ്ടാക്കിയതിന്റെ ശേഷമാണ് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പട്ടാളം മദീനയിലേക്ക് വരുന്നത്. 40 ദിവസത്തിന് ശേഷം എത്തിയപ്പോൾ ഉസാമയോട് പറഞ്ഞു, മകനെ, നിങ്ങൾ തന്നെയായിരിക്കണം മദീനയിൽ അമീർ, ഗവർണർ. ആർക്ക് പകരം? എനക്ക് പകരം. അങ്ങനെ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ ചെറുപ്പക്കാരനെ മദീനയിൽ ഗവർണറാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായ ഉപഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമങ്ങളിലേക്ക് സ്വയം പട്ടാളവുമായി പുറപ്പെട്ടു എന്നാണ്. എന്നിട്ട് അവിടെയുള്ളതായ മുർത്തദീങ്ങൾക്കെല്ലാം ആദ്യമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്തിട്ട് ആ ഭാഗങ്ങളെയൊക്കെ ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ പരിശ്രമിച്ചു. അതിൽപ്പെട്ടതാണ് റബദയുടെ ഭാഗത്തിലേക്ക് പോയി. അതുപോലെ തന്നെ അതിനുശേഷം ഹനാക്കിയ എന്ന് പറയുന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നതായ ഭാഗമാകുന്ന അല്ലെങ്കിൽ റിയാദ് റൂട്ട് ആ ഭാഗത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മദീനയുടെ തൊട്ടുകിടക്കുന്നതായ ഗ്രാമങ്ങളിലെല്ലാം പോയി ക്ലിയറാക്കി. ക്ലിയറാക്കിയതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ അഥവാ ഇപ്പോൾ മുർത്തദായി മാറിയതായ വിഭാഗം ഇസ്ലാമിന്റെ ക്യാപിറ്റലുകളിലേക്ക് വന്നിട്ട് ആക്രമണം നടത്തിക്കളയാതിരിക്കാൻ വേണ്ടി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുർ റഹ്മാൻ ഇബ്നു റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻഹു എന്നീ മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ അവിടെ കാവൽപടന്മാരെ മദീനയുടെ അങ്കാബുകളിൽ മെയിൻ ഗേറ്റുകളിൽ എന്ന് പറയാം അങ്കാബുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ യുക്തിയുക്തം ആണ് ഈ മുർത്തദീങ്ങളോട് പോരാടാൻ വേണ്ടി പ്ലാൻ ഇട്ടത്. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം കൈയിട്ടപ്പോൾ മുർത്തദീങ്ങളുടെ ഇനങ്ങൾ നമ്മുടെ വിഷയം പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു കളയാം. ഒന്ന്, സക്കാത്ത് തടഞ്ഞവരായിരുന്നു. സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറഞ്ഞ് സക്കാത്ത് കൊടുക്കുന്നതിന് സമയമായപ്പോൾ സക്കാത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ എന്തും ചെയ്യാം, പോക്കറ്റ് തൊട്ട് കളിയില്ല എന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ പിന്നൊരു വിഭാഗം അവരുണ്ടായിരുന്ന കുഫ്രിയത്തിലേക്ക് തന്നെ മടങ്ങുന്ന വിഭാഗമായിരുന്നു. പിന്നൊരു വിഭാഗം കള്ളനബിമാരായിരുന്നു. അതിൽപ്പെട്ടതാണ് അസൂദൽ അൻസി പോലത്തതായ യമനിൽ നിന്നിട്ട് ഉടലെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്തതായ കള്ളനബിയും നബിയുടെ ഹയാത്ത് കാലത്തിൽ തന്നെ നബി മരണശയ്യയിൽപ്പെട്ട രോഗമുണ്ടല്ലോ അഥവാ മരിക്കാൻ വേണ്ടി മരിക്കിനോട് മരണത്തോടടുത്തതായ സമയത്ത് നബിക്ക് ആ ബാധിച്ചതായ രോഗ ദിവസങ്ങളിൽ ആയിരുന്നു അസൂദൽ അൻസിയെ അവിടെ കൊല്ലപ്പെട്ടിരുന്നത് യമനിൽ ആ കള്ളനബിയെ. അതുപോലെ തന്നെ തുലൈഹ ഇബ്നു ഹുയൈലിദ് അസദി എന്ന് പറയുന്ന കള്ളനബി, അതുപോലെ തന്നെ അത് അഫ്ഫാൻ ഗോത്രക്കാരുടെ അടുക്കലാണ്. പിന്നെ സജാഹ എന്ന് പറയുന്ന ഒരു കള്ളനബി നബിച്ചി എന്ന പെണ്ണാണ്. അവള് കള്ളനബി മുത്തനബിയുടെ അടുക്കൽ മുത്തനബി ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നതായ വലിയ കള്ളനബി ഉണ്ടല്ലോ, അതേതാണ്? മുസൈലിമത്തുൽ കദ്ദാബ്. ആ മുസൈലിമത്തുൽ കദ്ദാബുമായിട്ട് കല്യാണം കഴിച്ചിട്ട് അവർ രണ്ടാളും ഖുർആൻ ഉണ്ടാക്കലായിരുന്നു, കള്ള ഖുർആൻ. ഒരാൾ മറ്റാൾക്ക് വേണ്ടിയിട്ട് ഈ ലോബാനം പൊതിപ്പിക്കലും മറ്റേ ഊദ് പൊതിപ്പിക്കലും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമ കവിതകൾ പാടലും എന്നിട്ട് കൃത്രിമ ഖുർആൻ ഉണ്ടാക്കലും ഒരാളെ മറ്റാൾ പറഞ്ഞ് ശരിയാണെന്ന് സമ്മതിക്കലും അതേ ജിബ്രീൽ എന്നോട് അങ്ങനെയാ പറഞ്ഞതും എന്നോട് ജിബ്രീൽ ആണ് തന്നെ പറഞ്ഞതെന്ന് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും. അങ്ങനെ ഒരു പ്രഹസനം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം അബൂബക്കർ സിദ്ദീഖ് യുദ്ധം ചെയ്തതായ ആ മുർത്തദ്ദീങ്ങൾ ഉണ്ടല്ലോ, ആ മുർത്തദ്ദീങ്ങൾ പറയാറുണ്ടായിരുന്നു അവർക്കുള്ളതായ കബീലയിലൂടെയുള്ള സ്നേഹം കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ മുർത്തദ്ദീങ്ങളായത്. മക്കാരുടെ പിന്നിൽ മദീനക്കാരുടെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കുകയില്ല, ഞങ്ങളുടെ വലിയ കബീലയുടെ നേതൃത്വം ആരുടെ കയ്യിലാണോ അവന്റെ കീഴിലേ ഞങ്ങൾ കീഴടങ്ങുകയുള്ളൂ. അതുകൊണ്ട് കദ്ദാബുൽ യമാമ, യമാമയിലുള്ള പടുകള്ളനായ ഞങ്ങളുടെ നബി, അവർ പറയാണ്, നമ്മളല്ല മുസ്ലിങ്ങൾ പറയല്ല, യമാമയിലുള്ളതായ പടികളനായ ഞങ്ങളുടെ നബി അഹ്സൻ വഖൈറും മിൻ സാദിഖി മുദർ മുളറിനെ, മുളർ എന്ന ഗോത്രത്തിലുള്ളതായ സാധിച്ച് അത് നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുളർ നിസാർ അദ്നാ റസൂലിന്റെ വാപ്പാന്റെ പേരാണല്ലോ. അപ്പൊ മുളർ ഗോത്രത്തിൽപ്പെട്ടതായ ആ സത്യവാനായ മുഹമ്മദിനേക്കാളും ഉത്തമൻ പടുകള്ളനായ ഞങ്ങളുടെ നേതാവാണെന്നാണ് എന്നായിരുന്നു അവർ പറയാറുണ്ടായിരുന്നത്. അപ്പൊ പടുകള്ളനാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യവും ആണ് എന്നർത്ഥം. ആര് ഇത്? ആ യമാമയിൽ അവരെ അവന്റെ പിന്നിൽ അണിനിരന്നതായ വിഭാഗം. പിന്നെ മുർത്തദ്ദിനുള്ളതായ കാരണം നാം പറഞ്ഞു. ഏറ്റവും വലിയത് വർഗീയതയായിരുന്നു. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമായിരുന്നു. പിന്നൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ പാടില്ല എന്നായിരുന്നു ബഹ്റൈനിലുള്ളതായ അബ്ദു ഖൈസി എന്നിവരുടെ വിശ്വാസം. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ വേണ്ടി ഇവിടെ യോഗം കൂടി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് യോഗത്തിൽ വെച്ചിട്ട് ഉമർ ചോദിക്കുന്നു, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് യുദ്ധം ചെയ്യുന്നത്? ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? സക്കാത്ത് കൊടുക്കാത്തവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, എന്ത്? ഉമിർത്വ അന്നുഖാതിലന്നാസ ഹത്ത യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഫൈദാ ഖാലൂഹാ അസമൂ മിന്നീ ദിമാഉഹും വഅംവാലുഹും ഇല്ലാ ബിഹഖിഹാ. എന്നോട് ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്നത് വരേക്കും. അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ചോര എന്റെ അടുക്കൽ ശുദ്ധിയുള്ള ചോരയായി മാറി. പിന്നെ ഞങ്ങൾ അവരുടെ ചോര തൊട്ട് കളിക്കുന്നതല്ല, അതുപോലെ അവരുടെ സമ്പത്തും തൊട്ട് കളിക്കുന്നതല്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുക സക്കാത്ത് കൊടുക്കാത്തവരോടെന്ന് ഉമറിന്റെ ചോദ്യം. അപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മറുപടി പറയുകയുണ്ടായി, വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫർഖ ബൈന സ്സലാത്തി വസ്സകാ, സക്കാത്തിനെയും നമസ്കാരത്തിനെയും വേറുതിരിച്ചവരോട് വരേക്കും അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. എന്താ മനസ്സിലായത്? അപ്പോൾ ഉമറിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്തിൽ? നിസ്കരിക്കാത്തവരോട് യുദ്ധം ചെയ്യണമെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ കേൾക്കുന്ന സഹീഹായ ഹദീസാണ്. എന്താണ്? നമസ്കരിക്കാത്തതായ വിഡ്ഢികളോട് യുദ്ധം ചെയ്യണമെന്നതിൽ, അവരോട് പോരാടണമെന്നതിൽ, അവരുടെ ശിരസ് താഴെ ഇറക്കി വെക്കണമെന്നതിൽ ഇസ്ലാമിൽ സംശയമേ ഇല്ല. അബൂബക്കർ സിദ്ദീഖിന്റെ ഇടയിലോ ഉമർ ഖത്താബിന്റെ ഇടയിലോ. അതുകൊണ്ട് ഉമറേ, ഞാൻ നമസ്കാരത്തിനെ വേർതിരിക്കുന്നതിൽ, സക്കാത്തിനെ വേർതിരിക്കുന്നതിൽ അല്ല, നമസ്കാരത്തെ തൊട്ട് നമസ്കരിക്കാത്തവരോട് യുദ്ധം ചെയ്യേണ്ടതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്തവരോടും ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. അതെ, ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون عليه ورحمتي عند അനുഗ്രഹം വ്യാപകമാണ് എല്ലാത്തിലും എല്ലാരിലും. പിന്നെയോ, അത് ഞാൻ പരലോകത്തിൽ എഴുതൽ ആർക്ക് മാത്രമാണ്? എന്നെ ഭയപ്പെട്ടവർക്ക് മാത്രം. പിന്നെ ആർക്കാണ്? സക്കാത്ത് കൊടുത്തവർക്ക്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല സക്കാത്ത് കൊടുത്തവർക്ക് എന്ന്. അപ്പോൾ സക്കാത്ത് കൊടുക്കുക എന്നത് ഒരു മനുഷ്യൻ ഒരാളെ ഒഴിവാക്കുകയാണെങ്കിൽ, അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ മുർത്തദ്ദാണ്. കൊടുക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിൽ എന്ന് പറയുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് ഏറ്റവട്ടാണ് എന്ന സിദ്ധാന്തമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ പഠിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ മനഊനി عقالا عقال بعير نم ارتم كانوا يدونه الى رسول الله صلى الله عليه وسلم الله رسول نے ഒരു കൊടുക്കാറുള്ളതായ ഒരു വള്ളി ഉണ്ടല്ലോ, കയറ്, കഴുതനെ കെട്ടാറുള്ള, ഒട്ടകത്തിനെ കെട്ടാറുള്ളതായ കയറ്, അതുവരേക്കും അവർ കൊടുക്കാറുള്ളത് തടയുകയാണെങ്കിൽ അതിന്റെ പേരിൽ വരേക്കും ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഒട്ടകം തന്നില്ലെങ്കിലല്ല, ഒട്ടകത്തിനുള്ള കയറ് തന്നില്ലെങ്കിൽ തന്നെ ഞാൻ യുദ്ധം ചെയ്യുന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനു പറഞ്ഞത്. അത് അവകാശമാണെങ്കിൽ ഞാൻ അവകാശം വിട്ടുകൊടുക്കുന്നതല്ല. ബൈത്തുൽ മാലിന്റെ അവകാശം, അവശരുടെ അവകാശം, ശേഷി കെട്ടവരുടെ അവകാശം, ഇസ്ലാമിന്റെ അവകാശം, അത് കൊടുക്കാത്ത പക്ഷം യഥാർത്ഥ മുസ്ലിമല്ല എന്നായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനു പറഞ്ഞത്. ഫൈൻ താബു വഅഖാമു സ്സലാത്ത വആതൗ സകാത ഫഖല്ലൂ സബീലഹും. തെളിവുണ്ട് അബൂബക്കറിന്റെ കൂടെ, വെറുതെ ഒന്നുമല്ല. അതുകൊണ്ട് സഹീഹ് ബുഖാരിയിൽ കാണുന്നു, യുദ്ധത്തിന്റെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏത് ഹദീസ് ഗ്രന്ഥം പരിശോധിച്ചാൽ മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനു പറഞ്ഞത് ശരിയാണ് എന്ന്. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഉമർ സമ്മതിച്ചു. അബൂബക്കറിന്റെ സിദ്ധാന്തം അഭിപ്രായം ശരിയാണ്, ഖുർആനും ഹദീസും അങ്ങനെയാണ് സ്ഥാപിക്കുന്നത് എന്ന് സമ്മതിച്ചു എന്നാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു പറയുന്നു, ഫൈൻ താബു, മക്കയിൽ മക്ക റിപ്പബ്ലിക് ആയപ്പോൾ ഫൈൻ താബു, മക്ക കാഫിരിങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലുള്ളതായ ഏത് കാഫിരിങ്ങളാവട്ടെ ആ മുസ്ലിങ്ങളാവട്ടെ, അവർ പാശ്ചാത്യപ്പിക്കുകയാണെങ്കിൽ, വഖാമു സ്വലാത്ത, അവർ നമസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണെങ്കിൽ, വാതു സകാത്ത, അവർ സകാത്ത് കൊടുക്കുകയാണെങ്കിൽ, ഫഹല്ലു സബീലഹും, അവരെ നിങ്ങൾ വിട്ടേക്കുക, പിന്നെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. ആരുടെ കൽപ്പന? അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു. അപ്പോൾ ഈമാന്റെ കൂടെ പാശ്ചാത്താപത്തിന്റെ കൂടെ നമസ്കാരത്തെയും പിന്നെ സകാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വതാല കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ആണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതെ, അബൂബക്കർ സിദ്ദീഖ് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഉടനെ തന്നെ ധാരാളം പട്ടാളക്കാരെ, സൈന്യത്തെ ഇവിടെ നിന്ന് അയക്കാൻ വേണ്ടി പ്ലാനിടുകയാണ്. എന്തായിരിക്കും സ്ഥിതിയെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. മദീനയിലുള്ളതായ ആദ്യത്തെ മാസം, റസൂൽ വിടവാങ്ങിയ ആദ്യത്തെ മാസത്തിൽ തന്നെ ഇവിടെ എല്ലാ ഭാഗങ്ങളിലേക്കും, എവിടെ എല്ലാം ഇസ്ലാം എത്തിയിട്ടുണ്ട് അവിടെ എല്ലാം യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നർത്ഥം. ആ യുദ്ധത്തിന് വേണ്ടിയുള്ളതായ മുസ്ലിങ്ങൾ അതിനുവേണ്ടി ജീവിക്കേണ്ടവരാണ്. മുസ്ലിങ്ങൾ ഇവിടെ ചടഞ്ഞിരുന്നുകൊണ്ട് വെറും ഞാനും എന്റെ ഭാര്യയും ഒരു തട്ടാനമെന്ന പ്രസ്ഥാനക്കാരെ അല്ല എന്നതാണ് ലോക മുസ്ലിങ്ങൾ ആദ്യം തന്നെ പഠിക്കുന്നത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് ഊണില്ലാതെ രൂപത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിം സൈന്യത്തിനും പട്ടാളത്തിനും യുദ്ധം ചെയ്യാൻ ട്രെയിനിങ് നൽകിക്കൊണ്ടേയിരുന്നത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതായ, അള്ളാഹു വഹയിലൂടെ അറിയിച്ചതനുസരിച്ച് മുന്നറിയിപ്പ് നൽകിയതായ സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കണം. അതേ സമയത്ത് മുസ്ലിം ലോകം ഇവിടെ ജീവിക്കേണ്ടത് ജിഹാദിന്റെ പതാക പൊക്കിയിട്ടാണ്. ജിഹാദിന്റെ പതാക, യുദ്ധത്തിന്റെ പതാക എന്നവർ താഴ്ത്തി വെക്കുന്നുവോ അവർ നിന്ദ്യരായി മാറുന്നു എന്നത് ലോകം പഠിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പ്രവർത്തിക്കണം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ ശത്രുത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇബ്ലീസ് ഏത് കാലഘട്ടത്തിലെല്ലാം ജീവിച്ചിരിക്കുന്നുവോ ആ കാലഘട്ടത്തിലെല്ലാം ഇവിടെ അവന്റെ സൈന്യം ഉടലെടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇബ്ലീസിന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഈമാനിന്റെ ഉടമകൾ, തൗഹീദിന്റെ ഉടമകൾ ഏത് കാലഘട്ടത്തിലും ഒരുങ്ങിക്കൊണ്ടേയിരിക്കേണ്ടതാണ്, തയ്യാറെടുത്തുകൊണ്ടേയിരിക്കേണ്ടതാണ് എന്നതാണ് ഇതിൽ നിന്നിട്ട് മുസ്ലിം ലോകം പാഠം പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമതലയിൽ ഒരു വീഴ്ചയും വന്നിട്ടുണ്ട് എന്നോ ഓറഞ്ച് ലിസ്റ്റുകാരെ തെറ്റിദ്ധരിക്കാറുള്ളത് പോലെ ഇതിൽ നിന്നിട്ട് നാം ആരും മനസ്സിലാക്കി പോകരുത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലം കൊണ്ട് ഇത്രയും രാഷ്ട്രങ്ങളിലേക്ക് ഇസ്ലാമാകുന്ന മതം ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുന്ന മതമാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുക എന്നത് തന്നെ ലോകം കാണാത്ത വിജയമാണ്. ലോകത്തിൽ അങ്ങനെയുള്ളതായ വിജയം ഏത് രാഷ്ട്രങ്ങൾക്കോ ഏത് നേതാക്കൾക്കോ കണ്ടിട്ടേ ഇല്ല, അവരറിഞ്ഞിട്ടേ ഇല്ല എന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മുർത്തദ്ദീങ്ങളായി പുറപ്പെട്ടതായ നാട്ടിലെല്ലാം റസൂലുള്ളാഹിന്റെ ഉമറാകൾ അവിടെ ഉണ്ട് എന്നതുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. യമനിൽ റസൂലുള്ളാഹിന്റെ ഗവർണറുണ്ട്, ബഹ്റൈനിൽ റസൂലുള്ളാഹി സ്വഹാബങ്ങളുടെ ഗവർണറുണ്ട്, അതുപോലെ ഈ രാഷ്ട്രങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വഹാബങ്ങളുടെ ഗവർണറുണ്ട്, ഗവർണർമാരുണ്ട്. പക്ഷേ അപകടം ഉണ്ടാവാം, ഏത് കാലഘട്ടത്തിലും ഉണ്ടാവാം. അപ്പോൾ മാത്രമേ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഉള്ളൂ, അപ്പോൾ മാത്രമേ ശുഹദാക്കൾക്ക് ഷഹീദാവാനുള്ള ചാൻസ് ഉള്ളൂ, അപ്പോൾ മാത്രമേ സ്വർഗത്തിൽ വേട് കൂട്ടാനുള്ള ചാൻസുകൾ ജീവിച്ചിട്ടുള്ളതായ മുസ്ലിങ്ങൾക്ക് ുള്ളൂ എന്നല്ലാതെ എപ്പോഴും റിപ്പബ്ലിക്, എപ്പോഴും സുന്ദരമായ ജീവിതം, എപ്പോഴും വിഷമമില്ല, ബുദ്ധിമുട്ടില്ല, കഷ്ടതയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗം എവിടെയാണ്? ഈ സ്വർഗത്തിലേക്ക്, കഷ്ടതയില്ലാതെ ലോകത്തിലേക്ക് പോകാൻ വേണ്ടി കഷ്ടപ്പെടാൻ ജീവിക്കുന്നവരാണ് നാം ഇവിടെ. അതുകൊണ്ട് ഇവിടെ കഷ്ടത ഉണ്ടാവേണ്ടതുണ്ട്, യുദ്ധം ഉണ്ടാവേണ്ടതുണ്ട്. അതൊന്നും എന്തെല്ലാം മറുചോദ്യം ചോദിച്ചിട്ട് ഇസ്ലാമിൽ വീഴ്ചയുണ്ട് എന്നോ റസൂലിൽ വീഴ്ചയുണ്ട് എന്നോ ഒരു പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ അങ്ങോട്ട് എഴുതിവിടുവാനോ പറഞ്ഞു വിടുവാനോ ഈ ആക്ഷേപിക്കുവാനോ പറ്റുന്ന കാര്യമൊന്നുമല്ല എന്നത് അടിവരയിട്ടിട്ട് നമ്മുടെ ക്ലാസ് മെമ്പർമാർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അള്ളാഹു റസൂല് അവരുടെ ജീവിതത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്നത് ഖുർആൻ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചതാണ്, സഹാബാക്കൾ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചതാണ്, നാം അത് കണ്ടതും ആണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. അതെ, പലർക്കും ക്ഷീണം വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്ത് വെച്ചിട്ട് പ്രസംഗം നടത്തുകയാണ്. യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? യുദ്ധം ഇസ്ലാമിയ ഈ സന്ദർഭത്തിൽ അനുവദനീയമാണോ അല്ലേ എന്നുള്ളത് പബ്ലിക്കിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ? ഉണ്ട്. ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ? ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം
മക്കയിൽ നിന്നിട്ട് കേട്ടതുപോലെ നിങ്ങളും അതേ ശബ്ദത്തെ ഇപ്പോഴും അതേ മദീനയിൽ നിന്നിട്ട് കേൾക്കാൻ പോവുകയാണ്. ലോകം പഠിക്കേണ്ടതായതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നേതാക്കൾ അതിനെ സംരക്ഷിച്ചു കൊണ്ടുവന്നത്. നമ്മുടെ മുമ്പിൽ മഹാനായ ഇബ്നു അസാഖിർ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നതായ ആ സംഭവത്തെ അല്ലെങ്കിൽ ആ പ്രസംഗത്തെ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽബിദായ ഉന്നിഹായിൽ ഉൾക്കൊള്ളിക്കുകയാണ്. അൽബിദായ ഉന്നിഹായിൽ വിശദീകരിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദി ഹദാ ഫകഫ വഅഅതാ ഫഅഗ്ന ഇന്നല്ലാഹ ബഅത മുഹമ്മദൻ വൽഇൽമു ശരീദ വൽഇസ്ലാം ഗരീബുൻ ഫരീദ ഖദ റസ്സഹബ്ലു വഖലഖ അഹദു വളല്ല അഹ്ലുഹു മിൻ വമഖതല്ലാഹു അഹ്ലൽ കിതാബ് ഫലാ യുഅതീഹിം ഖൈറൻ ലിഖൈറിൻ ഇൻദഹും വലാ യസ്രിഫ് അൻഹും ശർറൻ ലിശർറിൻ ഇൻദഹും ഖദ ഗയ്യറു കിതാബഹും വൽഹഖൂ ഫീഹി മാ ലൈസ മിൻഹു വൽഅറബുൽ ആമിനൂന യഹ്സബൂന അന്നഹും ഫീ മനഅത്തിൻ മിനല്ലാഹി വലാ യഅബദൂൻ വലാ യദഊന വലാ യഅബദൂനഹു വലാ യദഊന. ഇത് പ്രസംഗമാണ്, കുറെ നീണ്ടതാണ്, ഞാൻ ഷോർട്ട് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ പറയുന്നുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രിദ്ദത്ത് യുദ്ധം എന്ന് പറയുന്ന ചരിത്ര പ്രധാനമായ യുദ്ധം 11 കമാൻഡർമാരുടെ കീഴിലാണ് 11 പട്ടാളം ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. 11 ഭാഗത്തിൽ കൂടി സൈന്യങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണ്. നബി മരിച്ചതായ വർഷത്തിൽ തന്നെ ആ പുറപ്പെടാൻ വേണ്ടി കമാൻഡർമാരെ നിർണയിച്ചിട്ട് പ്രഖ്യാപനം നടത്തിയിട്ട് ഇവിടെ പത്രം എഴുതിയിട്ട് പത്രം ആ നാടുകളിലേക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് മദീനയിൽ വെച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രസംഗിക്കുകയാണ്. ഇന്നല്ലാഹു ബഅത മുഹമ്മദൻ ഇവിടെ നബിയുന മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിയോഗിച്ച വേളയിൽ അജ്ഞത എന്ന് പറയുന്നത് വ്യാപകമായിരുന്നു. ഇസ്ലാമിനെ കുറിച്ച് ലോകത്തിന് പരിചയമുണ്ടായിരുന്നില്ല. അതല്ല, നാം സാധാരണ പറയാറുള്ള വീടുകളാണല്ലോ പ്ലാസിമാരൊക്കെ ലോകത്ത് പറയാറുള്ള അന്ധകാരമാകുന്ന കാർമേഘങ്ങളെ കൊണ്ട് മുടപ്പെട്ടതായ ആ കാലഘട്ടം എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ ആദ്യത്തെ പ്രസംഗത്തിന്റെ ഉള്ളടക്കമാണെന്ന് മനസ്സിലാക്കണം. അതാണ് ലോകത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം പ്ലാസിമാരെല്ലാം പിന്നെയും പറഞ്ഞുകൊണ്ടേ വരുന്നത്. ആ കാലഘട്ടത്തിൽ അള്ളാഹുമായുള്ള ബന്ധം മറ്റുപോയിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നിട്ട് വേണ്ടതുപോലെ അള്ളാഹു പരിചയമില്ലാത്തതായ വിഭാഗമാണ് ഇവിടെ ജീവിക്കുന്നുള്ളത്. ഇസ്ലാമാകുന്ന ആ മതം പണ്ട് കാലഘട്ടങ്ങളിൽ നബിമാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് പഴകിപ്പോയിരിക്കുകയാണ്. യഥാർത്ഥ രൂപം അറ്റുപോയിരിക്കുകയാണ്, അല്ലെങ്കിൽ കെട്ടുപോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ അതിന്റെ യഥാർത്ഥ രൂപം ഇല്ലാതെയായി പോവുകയാണ്. അത് കാരണത്താൽ തന്നെ ജീവിക്കുന്നവരെല്ലാം പഴച്ചവരായിട്ട് ജീവിക്കുന്ന കാലഘട്ടവും അന്തരീക്ഷവുമായിരുന്നു. അഹ്ലുൽ കിതാബുകളോട് അല്ലാഹു സുബ്ഹാനഹു കോപിച്ചു അവരിൽ നന്മ ഉണ്ടായിട്ട് പോലും അവർക്ക് അല്ലാഹു നന്മ ചെയ്തില്ല. കാരണം അവരുടെ കൂടെ ഷർറാണ് മുന്തിച്ചു നിൽക്കുന്നത്. ഷെറിന്റെ തട്ട് കൂടുതലായതുകൊണ്ട് അവർ ചെയ്ത ഹൈറന് അല്ലാഹു പ്രതിഫലം നൽകിയില്ലേ ഇല്ല. അബൂബക്കർ തുടർന്നു, എന്നിട്ടോ അറബികൾ, ഇവിടെ ജീവിക്കുന്ന അറബികളുടെ സ്ഥിതി എന്താണ്? ഈ ഇവിടെ ജീവിക്കുന്നതായ അറബികൾ റസൂൽ വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ ജീവിക്കുന്നവരായിരുന്നു. ഫലായ അബുദൂന അല്ലാഹുവിനെ അവർ ആരാധിച്ചിരുന്നില്ല. ആരാധിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലാഹ അല്ലാത്ത ആളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ടെന്ന് അബൂബക്കറിന് അറിയാം. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, ഇന്ന് തന്നെ വേണമെങ്കിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 5-6 വാല്യം അല്ലെങ്കിൽ ജുസ് ഉൾക്കൊള്ളുന്നതായ ആ വാല്യം മറിച്ച് നോക്കുക, ഈ പ്രസംഗം കാണാം. അഷ്റഫിന്റെ പോക്കറ്റിൽ നിന്നിട്ട് കൂട്ടിച്ചേർത്ത വേടല്ല. അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, അറബികൾ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹനെ ആരാധിക്കാറുണ്ടായിരുന്നില്ല, അള്ളാഹനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. വസല്ലം തങ്ങൾ ഇവിടെ വന്നതിന്റെ ശേഷം പഠിപ്പിച്ചതായ മെയിൻ പോയിന്റിലും തത്വത്തിലും പെട്ടതാണ് എന്നത് ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അബൂബക്കർ സിദ്ദീഖ് അത് ഉൾക്കൊള്ളിച്ചത്. فاجهدهم عائشة وظلهم دينا في غلف من الارض مع ما فيه من السحاب അതെ, ആ കാലഘട്ടത്തിൽ ആ ഒരു ഇത് മൂടപ്പടലും കെട്ടപ്പെട്ടിരുന്നു. അവർക്ക് വ്യാപകമായിട്ട് നല്ല ജീവിതം ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല ഇസ്ലാം വരാത്തത് കൊണ്ട്. ആ സമയത്തായിരുന്നു ഖതമഹുമുല്ലാഹു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂതനായി നിയോഗിക്കലുകൊണ്ട് അല്ലാഹു അവരെ ബഹുമാനിച്ചു, മനുഷ്യരാശിയെ അല്ലാഹു ആദരിച്ചു ബഹുമാനിച്ചു. എന്നിട്ടോ അല്ലാഹ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഓതുന്നു, വജഅലഹും അൽ ഉമ്മത്തൽ ഉസ്താ, മധ്യനല അംഗീകരിക്കുന്നതായ ഉമ്മത്ത് സമുദായമായിട്ട് أمّة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا إنكم أمّة وسطا مدّنا لأنگیگریکنا بارے جودن مارا پولے أمبياكا مارا أوغنچ 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 അവരെ കൊല്ലാൻ ആരംഭിച്ച വിഭാഗം, അങ്ങേയറ്റം അമ്പ്യാക്കന്മാരെ താഴ്ച വിഭാഗമായിരുന്നു ആര്? ജൂതന്മാർ. ജൂതന്മാര് മൂസയെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു. മൂസയെ വ്യഭിചരിച്ച വ്യക്തിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി പരിശ്രമിച്ചു. അതെ, മഹാത്മാക്കളെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അങ്ങേയറ്റം താഴ്ത്തിക്കളഞ്ഞ വിഭാഗം ജൂതന്മാരായിരുന്നു. മഹാത്മാരെ പൊക്കി പൊക്കി പൊക്കിയിട്ട് അതിരിവിട്ട് കടന്നുപോയവരായിരുന്നു ആര്? ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ എന്ത് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ ദൈവൻ, ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞു. അതേപോലെ അവരുടെ ഉമ്മയെ ഉമ്മ, ആ മാതാവായ ദൈവം, പിതാവായ ദൈവം ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ അമിതമായി ബഹുമാനിക്കുന്നതിൽ അമിതമാക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കാതിരിക്കുക, ഈ രണ്ട് നിലയാണ്, നിലപാടാണ് മുൻകഴിഞ്ഞ കാലഘട്ടത്തിലുള്ള വിഭാഗം സ്വീകരിച്ചത്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളോ അവർ മധ്യനില സ്വീകരിക്കുന്നു, ബഹുമാനിക്കാതെ തള്ളിക്കളയുന്ന സ്വഭാവം. മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം, നബിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാടുള്ളതേ അല്ല, എല്ലാവരെയും ബഹുമാനിക്കണം. പക്ഷെ ബഹുമാനിക്കുമ്പോൾ കൂടി കഴിഞ്ഞു പോകാനും പാടുള്ളതല്ല. ബഹുമാനിക്കുമ്പോൾ അതിന് ഇസ്ലാം വെച്ചതായ ആ ലിമിറ്റ്, ആ അതിർത്തി വിട്ടുകടക്കാൻ പാടുള്ളതല്ല. അതാണ് നിങ്ങൾ മധ്യനില അംഗീകരിക്കുന്ന, വസത്തിൽ നിൽക്കേണ്ടവരായ സമുദായമാക്കിയിരിക്കുകയാണ് നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞ ആ ആയത്തും ഇവിടെ ശ്രദ്ധേയമാണ്. നസറഹും ബിമന് اتبعهم ونصرهم على غيرهم حتى قبضه الله حتى قبض الله نبيه صلى الله عليه وسلم അതെ, അല്ലാഹു സുബ്ഹാനഹു വതആല നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലാണ് നടന്നതായ മുസ്ലിങ്ങളുടെ സഹായം കൊണ്ട്, സഹകരണം കൊണ്ട് അവിടെ യുദ്ധങ്ങളിലെല്ലാം മുഹമ്മദ് നബി അല്ലാഹു സഹായിക്കുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ തത്വമാകുന്ന തൗഹീദ് ഈ രാഷ്ട്രങ്ങളിലെല്ലാം വ്യാപിക്കാനുള്ളതായ തൗഫീഖ് ചെയ്തു കൊടുത്തു. പിന്നെ അദ്ദേഹം മരിച്ചതിന്റെ ശേഷം എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? ഫറഖിബ മിൻഹുമു ശൈത്താനു മർകബ അല്ലദി അൻസലഹു അലൈഹി വഅഖദ ബിഐദിഹിം വബഗാ ഹലകതഹും. പിശാച് ചിലവരുടെ തലയിൽ കയറി കൂടിയിട്ട് അവരുടെ ട്രെയിനിങ്, അവരുടെ ആ സ്റ്റെയറിംഗ് പിടിക്കാൻ തുടങ്ങിയെന്നാണ്. ആരുടെ? ഈ മുർത്തദ്ദീങ്ങളുടെ സ്റ്റെയറിംഗ്. എന്നിട്ട് അവർക്ക് ഇഷ്ടം പോലെ ഇങ്ങോട്ട് മൂപ്പര് തിരിക്കാം. ഇത് അബൂബക്കർ സിദ്ദീഖ് പറയുന്നു. ഇബ്ലീസ് തലയിൽ കയറിയിരുന്നു, എന്നിട്ട് വേണ്ടതുപോലെ അവരിൽ നിന്നിട്ട് നശിച്ചവരെ, അവരിൽ നിന്നിട്ട് ഗതികെട്ടവരെ, അവരിൽ നിന്നിട്ട് സത്യം ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരാത്തവരെ തെളിച്ചുകൊണ്ടുപോയി പിശാച്ച്. അതുകൊണ്ട് അങ്ങനെ ജനങ്ങൾ തുനിഞ്ഞത് കാരണത്താൽ വീണ്ടും മുമ്പ് നാം കേട്ട പ്രസംഗം, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹിർ റസൂൽ അഫ ഇമ്മാ തഅ ഔ ഖുതില ഇൻ ഖലബ്തും അലാ അഅ്ഖാബികും. അല്ല, മുർത്തദ്ദീങ്ങൾ ചെയ്ത അതേ ജോലി കണ്ടില്ലേ? മുർത്തദ്ദീങ്ങൾ എന്താ കാട്ടിയത്? റസൂൽ വിളിക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാമിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു പോവുകയാണോ വേണ്ടത് കൂട്ടരെ? അള്ളാഹ് ചോദിച്ചാണ് ഖുർആനിൽ. അള്ളാഹ് ചോദിക്കുമ്പോൾ അങ്ങനെ ഇവിടെ സംഭവിക്കുമെന്ന് അള്ളാഹു പറയും പോലെ ഇരിക്കുന്നു. കണ്ടില്ലേ, സംഭവിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ആ പ്രസംഗത്തിൽ ഈ ആയത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അപ്പൊ ഈ മാത്ത ഔ കുത്തിരൻ കലപ്തുമല ആകാബിക്കും. അള്ളാഹ് പറയും തുറന്നിട്ടോ, മയ്യം അള്ളാഹോ അള്ളാഹുന്റെ മതത്തിനോ അള്ളാഹുന്റെ ദീനിനോ യാതൊരു കോട്ടവുമില്ല. ആര് മുർത്തദ്ദായാലും, ഉപ്പ് തിന്നാൾ വെള്ളം കുടിക്കുന്നതായിരിക്കും അവർ മുർത്തദ്ദായാൽ അവർക്കാണ് നാശം, അവർക്കാണ് നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അതെ, അങ്ങനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലയോ സഹാബാക്കളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ആ സന്ദർഭത്തിൽ അല്ലാഹു നിങ്ങളെ ബഹുമാനിച്ചു, ആദരിച്ചു. മക്കവാസികളെ, മദീനവാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ദാവത്തിന്റെ ബർക്കത്ത് ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് ഇവിടെ വ്യാപകമായി കൊണ്ടേയിരുന്നു. അത് കാരണത്താൽ നിങ്ങളിൽ മുർത്തദ്ദീങ്ങൾ ഉണ്ടായില്ല എന്നർത്ഥം. എന്നിട്ട് റസൂൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് പോയപ്പോൾ വക്കലക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മൗലൽ കാഫി, കാഫിയായ അല്ലാഹുവിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ബലമേൽപ്പിച്ചിട്ടാണ് റസൂൽ നിങ്ങളോട് ഇവിടെ വാങ്ങിപ്പോയിട്ടുള്ളത്. എപ്പോഴാണ് റസൂൽ പോയത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൽ ഇവിടെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ രക്ഷിച്ചിരുന്നു. നിങ്ങൾ തീയിന്റെ തീക്കുണ്ടാരത്തിന്റെ വക്കിലുണ്ടായിരുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ മുഖേന നിങ്ങളെ അല്ലാഹു രക്ഷിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അല്ലയോ മുസ്ലിങ്ങളെ, അല്ലയോ മദീനവാസികളെ, അല്ലയോ സഹാബാക്കളെ, വല്ലാഹി അല്ലാഹു തന്നെയാണ് ആ സത്യം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ പ്രസംഗം മദീനയിൽ നിന്നിട്ട് മുർത്തദ്ദീങ്ങളോട് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ അദഉ അൻ ഖാതില അലാ അംരിൻ ഹത്ത അലാ അംരില്ലാഹി ഹത്ത യുൻജിസ അല്ലാഹു വഅദ. ഞാൻ ഒരു കാലത്തും ഈ വിഭാഗത്തോട് യുദ്ധം ചെയ്യാതെ വിടുന്നതല്ല. സത്യത്തിനെ സത്യത്തിലേക്ക് ആ പോകുന്ന ഒലിക്കുന്ന ഇസ്ലാമിക നബി ഉണ്ടല്ലോ, ആ നബി ആ ഒലിപ്പിന്റെ റൂട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഓറിജിനൽ റൂട്ടിലേക്ക് തിരിക്കാത്ത കാലത്തോളം ഞാൻ നിൽക്കുന്നതല്ല, അതുവരേക്കും ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. എന്നിട്ടോ നിങ്ങളിൽ നിന്നിട്ട് വിജയിക്കാൻ സാധിക്കുന്നവർ വിജയിക്കട്ടെ, ഷഹീദാവാൻ സാധിക്കുന്നവർ ഷഹീദായി സ്വർഗത്തിൽ പോകട്ടെ. അങ്ങനെ പോകാനുള്ള ചാൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ യുദ്ധം ചെയ്യണം, പ്രേരണ നൽകുകയാണ് യുദ്ധത്തിലേക്ക്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം മാത്രമേ പറയുകയുള്ളൂ, അല്ലാഹു വാഗ്ദാനം ചെയ്തതായ സഹായം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വഅദല്ലാഹു അല്ലദീന ആമനൂ, ഇതൊക്കെ അബൂബക്കറിന്റെ വാക്കാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതലാലഹും വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിൻ അംനൻ യഅബ്ദൂനനീ ലാ യുശ്രികൂ നബീ ശൈആ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി, നിങ്ങൾ നിന്നിട്ട് വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, ഈ ഭൂമിയിൽ ഭരണകൂടം ഉണ്ടാക്കാനുള്ള ചാൻസ് അല്ലാഹു നിങ്ങൾക്ക് ഉണ്ടാക്കുക തന്നെ ചെയ്യും. മുർത്തദ്ദീങ്ങൾ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിപ്ലവങ്ങളെല്ലാം നീക്കിയിട്ട് ശാന്തിയും സമാധാനവും ഉണ്ടാക്കാനുള്ള കൽപ്പ് അല്ലാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് എന്ന ഖുർആന്റെ ആയത്തവിടെ ഓതി കേൾപ്പിച്ചു. ഈ ആയത്ത് സമാപിക്കലോടുകൂടി മഹാനായ നമ്മുടെ അനിശ്ചിത നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ നിന്നിറങ്ങുന്നു. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു, ഹസൻ അൽ ബസറി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഖതാദ റളിയല്ലാഹു തആല അൻഹു എന്നീ രണ്ടുപേർ പറയുന്നു ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, മന്യർത്തദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും നിങ്ങൾ നിന്നിട്ട് മുർത്തദാവുകയാണെങ്കിൽ, മുസ്ലിമായ ശേഷം കാഫറായി മാറുകയാണെങ്കിൽ, ഫസൗഫ യതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിഭാഗത്തെ കൊണ്ടുവരുന്നതാണ്. എങ്ങനെയുള്ള വിഭാഗം? അല്ലാഹു മുസ്ലിങ്ങൾക്ക് അഭിമാനം നൽകുവാനും ആ മുസ്ലിങ്ങളെ നിന്ദരാക്കുവാനും കഴിവും കൽപ്പുമുള്ളതായ ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. മഹാനായ ഹസൻ ബസറിയും ഖതാദയും പറയുന്നു, ആ വിഭാഗമായിരുന്നു അബൂബക്കറും പട്ടാളവും. അബൂബക്കറും സൈന്യവും ആ വിഭാഗത്തിൽ പട്ടാളായിരുന്നു. ഇവിടെ മുർത്തദ്ദീങ്ങൾ വന്നപ്പോൾ അവരോട് വല്ലിടാൻ വേണ്ടി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പട്ടാളം ഉടലെടുത്തത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്ന് മഹാനായ ഹസൻ ബസറി റളിയല്ലാഹു തആല അൻഹു വ ഖതാദ റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു. അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാവലോടന്മാരെ നിയമിച്ചു എന്ന് ഞാൻ അവിടെ പറഞ്ഞു. അതിനുശേഷം വിഷയം നീണ്ടതാണ് എങ്കിലും നമുക്ക് അല്പാൽപമായിട്ട് പറയേണ്ടത്, നിർബന്ധമായി അറിയേണ്ടത്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഷോർട്ടായിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. വിദ്യാർത്ഥികളും നമ്മുടെ മുമ്പിലുണ്ട്. യുദ്ധത്തൊക്കെ എത്ര വിശദീകരിച്ചിട്ടാണ് മുഫസ്സിരീങ്ങളോ അല്ലെങ്കിൽ മോരിഹ്യങ്ങൾ പറഞ്ഞത് എന്ന് നമുക്ക് എത്ര പേജുകൾ കാണാം. അത് നാം പറയുന്നത് വളരെ ഷോർട്ടാണ് എന്നത് അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ خذ من اموالهم صدقه تطهرهم وتزكيهم بها وصل عليهم ان صلاتك سكن لهم خذ من اموالهم صدقه അവരുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ധർമ്മത്തെ വാങ്ങുക എന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. സകാത്തിനെ വാങ്ങൽ നിർബന്ധമാണ്, അല്ലാഹു റസൂലുള്ള കൽപ്പിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് സകനാണ്, അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് അനുഗ്രഹമാണ് നിങ്ങളുടെ പ്രാർത്ഥന റസൂലേ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു പറഞ്ഞ ആയത്ത് റസൂൽ ജീവിക്കുമ്പോഴല്ലേ കൂട്ടരെ, റസൂൽ മരിച്ചില്ല കൂട്ടരെ, ഇപ്പോൾ എന്താ റസൂല്ലാന്റെ റസൂല്ലാ ജീവിച്ചിരിക്കാത്ത കാലത്തോളം ഇപ്പോൾ അവിടെ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് അവർ തെളിവെടുത്തത് ആയത്താണ്. ആര്? സക്കാത്ത് ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞതായ വെട്ടികൾ തെളിവെടുത്തതായ ആയത്താണ്. അതേപോലെ അതും അവര് പാടാറുള്ളതായിരുന്നു. എന്ത്? ഞങ്ങൾ റസൂലിനെ വഴിപ്പെട്ടു, എന്താ അബൂബക്കർ സിദ്ദീഖിന്റെ രാജികത്വത്തിന്റെ കീഴിൽ വഴിപ്പെടാൻ എന്താ ഞങ്ങൾക്ക് വേറെന്തും ഞങ്ങൾക്ക് ജോലിയില്ലേ എന്ന് പറയും പോലെ ഇരിക്കുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് മദീനയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നാട്ടിലേക്ക് സ്വയം തന്നെ പോയി, എന്നിട്ട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി, എന്നിട്ട് അവരിൽ നിന്നിട്ട് രക്ഷപ്പെട്ടതിന്റെ ശേഷം അവരുടെ ഷെറിൽ നിന്നിട്ട് തടഞ്ഞതിന്റെ നിർത്തിയതിന്റെ ശേഷം പിന്നെ ഇത് ഈ റിയാദ് റൂട്ടിലുള്ളതായ ആ ഭാഗത്തിലേക്ക് പോയി. അവിടെ ഖസ എന്ന് അന്നത്തെ കാലത്തിൽ ഉള്ളത് ദിൽ ഖസ എന്ന സ്ഥലത്തിന്റെ പേര് പറയുകയാണ്. ഇന്ന് ആ പേരിൽ അറിയപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ എനിക്ക് നോക്കാൻ ടൈം കിട്ടിയില്ല, ക്ഷമിക്കണം. ആ സ്ഥലത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയും ആ ദിൽ ഖസ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് മഹാനായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കമാൻഡർമാരെ നിർണയിക്കുകയും ചെയ്തു. ആ നാട്ടിലേക്ക് ഇറക്കിയ ശേഷം ആ നാട്ടിലുള്ള മുർത്തദ്ദീങ്ങളെ പാഠം പഠിപ്പിച്ച ശേഷം അവിടെ വെച്ചിട്ടാണ് പിന്നെ ലിവാ നിർണയിക്കുന്നത്, ആര് പതാക പിടിക്കണം, ആര് കമാൻഡർമാരാവണം, ഏത് നാട്ടുകളിലേക്ക് പോകണമെന്ന്. ഇവിടെ ആരാണ് അപ്പോൾ ഉള്ളത്? 17-കാരനോ 18-കാരനോ ആയ ഉസാമ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ഗവർണറാണ് ആ സമയത്ത്. അബൂബക്കർ സിദ്ദീഖ് പുറത്തു പോയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വേളയിൽ അതെ 11 പട്ടാളക്കാരെ, കമാൻഡർമാരെ, ആദ്യത്തെ കമാൻഡർ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, തുലൈഹ ഇബ്നു ഹുയൈൽ എന്ന് പറയുന്ന ആ പടിക്കള്ളന്റെ അടുക്കലേക്കും അവന്റെ നേതൃത്വം അവന്റെ കീഴിലുള്ളതായ കബീലകളിലേക്കും. അതേപോലെ തന്നെ എന്നിട്ട് ഖാലിദിന് ഒരു വിഭാഗം മാത്രമല്ല ഏൽപ്പിച്ചത്, ഖാലിദിനോട് പറഞ്ഞു, നിങ്ങൾ അവരെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, അവർക്ക് പഠിപ്പിക്കേണ്ട പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ മാലിക് ഇബ്നു നുവൈറ എന്ന് പറയുന്ന ഒരു പടികള്ളനുമുണ്ട്, അവന്റെ അടുക്കിലേക്ക് പോയിട്ട് അവന്റെ കബീലക്കാർക്ക് പാഠം പഠിപ്പിക്കുക. ഒരു പട്ടാളം. രണ്ടാമത്തത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തെ പട്ടാള നേതാവ്. അദ്ദേഹത്തിനെ വിട്ടത് മുസൈലിമത്തൽ കദാബ് എന്ന് പറയുന്ന പടികള്ളൻ യമാമയിലുള്ള അവനിലേക്കാണ്. മൂന്നാമതായിട്ട് അവരോടുകൂടി ഇക്രിമയോടുകൂടി സഹായത്തിനായിട്ട് ഷുറഹബീൽ ബിൻ ഹസന റളിയല്ലാഹു തആല അൻഹുവിനെയും കൂടി അയച്ചിരുന്നു. അപ്പോൾ നാലാമത്തെന്ന് പറയാം. നാലാമത്തായിട്ട് മുഹാജിർ ബിൻ അബി ഉമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക്, അസൂദ് അൽ അൻസിയുടെ പട്ടാളം അവിടെയുണ്ട്, അസൂദ് അൽ അൻസി ചത്തുപോയെങ്കിലും അവന്റെ സിൽബന്ധികൾ അവിടെയുണ്ട്, അവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി. അഞ്ചാമതായിട്ട് ഹുദൈഫത്ത് ബിൻ മുഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ അയക്കുന്നു ഉമാനിലേക്ക്, മസ്കത്ത് ഉമാൻ അറിയാമല്ലോ അവിടേക്ക്. അതുപോലെ തന്നെ അർഫജത്ത് ബിൻ ഹർസമ റളിയല്ലാഹു തആല അൻഹുവിനെ മഹ്റ എന്ന് പറയുന്ന നാട്ടിലെ കബീലക്കാരുടെ അടുക്കിലേക്ക്, എന്നിട്ട് അവരോട് കൽപ്പിക്കുകയും ചെയ്തു. ഹുദൈഫയോട് കൂടി സഹകരിച്ചിട്ട് ഒരേ മേഖലയാണ് ഉമാൻ ഭാഗത്ത്, അവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടായിരിക്കണം യുദ്ധം ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചു. ായിട്ട് സുവൈദ് ഇബ്നു മുഖരി റളിയല്ലാഹു തആല അൻഹു, തുഹാമ യമന്റെ തുഹാമ എന്ന് പറഞ്ഞാൽ ലീസ് എന്ന് പറയുന്ന ആ ഓർ പിടിച്ചിട്ടുണ്ടല്ലോ മക്കയിൽ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മക്കയിലേക്ക് പുതിയ റൂട്ടിൽ കൂടി ഖത്ത് സരിയയിൽ കൂടി മക്കയിലേക്ക് പോകുമ്പോൾ ലീസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണാം. ലീസിലേക്ക് ടർണായി കഴിഞ്ഞാൽ അവിടെ മുതൽ തുഹാമയുടെ സിൽസിലത്ത് ജിബാല് തുഹാമ എന്ന് പറയുന്ന ഇടത് ഭാഗത്ത് പർവ്വതങ്ങൾ കാണാം. ആ ഭാഗത്തിലേക്ക് നബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അയച്ചത് സുവൈദ് ഇബ്നു മുഖരിനെയായിരുന്നു. അലാ ഇബ്നുൽ മഹദ്റമി റളിയല്ലാഹു തആല അൻഹു അയച്ചത് ബഹ്റൈനിലെ ായിരുന്നു. അംറു ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹു അയച്ചത് ഖുലാ ഗോത്രക്കാരിലേക്കായിരുന്നു. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു തആല അൻഹു അയച്ചത് ഷാം ഭാഗത്തിലേക്കായിരുന്നു. ഇവരെയെല്ലാം അയച്ചപ്പോൾ അവർക്കെല്ലാം പത്രം, എല്ലാവരുടെയും കൂടെയല്ല അവർ പോകുന്നതിന് മുമ്പായിട്ട് ഒരു പത്രം കുറിക്കുകയുണ്ടായി. നീണ്ടതാണ് പത്രം, അതിന്റെ ഷോർട്ട് മാത്രം പറഞ്ഞു കളയാം. അതിൽ പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണം പട്ടാളം ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് പ്രതിനിധി പ്രസിദ്ധീകരണവുമായിട്ട് പോവുകയാണ് ഗവർണർമാരുടേക്കിലേക്ക്. മുസ്ലിം അള്ളാഹു റസൂലിന്റെ ഗവർണർമാർ അവിടെയുണ്ട്. ആ ഗവർണർമാരെ ഏൽപ്പിക്കാനും അതിൽ കൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ പള്ളികളിൽ, എല്ലാ പട്ടണങ്ങളിൽ, എല്ലാ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ പരസ്യമായിട്ട് ഈ പത്രം നിങ്ങൾ വായിക്കേണ്ടതാണ്. എനക്കറിഞ്ഞിരിക്കുകയാണ് കൂട്ടരെ, നിങ്ങൾ ഇസ്ലാമിൽ നിന്നിട്ട് വ്യതിചലിച്ചിരിക്കുകയാണ് എന്ന വാർത്ത. ഒരു പക്ഷേ നിങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിശാച് നിങ്ങൾ വഴിപ്പിച്ചതായിരിക്കാം, വഴിവേപ്പിച്ചതായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പത്രത്തിലുള്ളതാണ്, ഈ പ്രസിദ്ധീകരണത്തിലുള്ളതായ ആയത്താണ്. സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കിനോട് കൽപ്പിച്ചപ്പോൾ പിശാച് സുജൂദ് ചെയ്തില്ല, അവൻ ജിന്നിൽപ്പെട്ട വ്യക്തിയാണ്. അതേപോലെ തന്നെ എന്നിട്ട് അല്ല ചോദിക്കാണ് അള്ളാഹു അല്ലാതെ ഭരണകർത്താക്കളാക്കി നിങ്ങൾ പിശാചിനെയും അവന്റെ സമുദായത്തെയും സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ അക്രമികളാണ്, അക്രമികളല്ലാതെ ഇങ്ങനെയുള്ളതായ മാർഗം കൈകൊള്ളുകയില്ല എന്നർത്ഥം. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ ശത്രുവായിട്ട് മാത്രമേ കാണാവൂ. അതും അതേ പത്രത്തിലുള്ള ആയത്താണ്. അതുകൊണ്ട് ഇതാ ഞാൻ ഇന്നാളയക്കുന്നു, അവിടെ ഫറാഖായിരിക്കും, പുള്ളിയായിരിക്കും. എന്തുകൊണ്ട്? പത്രം അവിടെ ആരെയാണ് അയക്കുന്ന അയാളെ പേര് കൂടി ചേർക്കലായിരിക്കും. പത്രം ഒന്ന് തന്നെയാണ്, പല പത്രങ്ങളയക്കുകയാണ്. ഓരോ പത്രത്തിലും ഈ സ്ഥലത്തെത്തുമ്പോൾ ആളെ പേര് മാറ്റും. അപ്പോൾ ഇന്ന വ്യക്തിയെ നിങ്ങളിലേക്ക് ഞാൻ അയക്കുന്നു എന്ന് ആളെ പേര് ചേർത്ത് കൊടുത്തിട്ട് അദ്ദേഹം നിങ്ങളിലേക്ക് വന്നാൽ, നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ റുഷിദിലേക്ക് മടങ്ങുക. അല്ലാത്ത പക്ഷം ഞാൻ വമ്പിച്ച സൈന്യത്തെ അയക്കുന്നുണ്ട്, ആ സൈന്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നിരിക്കലോ ഇഷ്ടം പോലെ അവർ കൊല്ലുന്നതാണ്, അവർ നിങ്ങളെ കരിച്ച് ചുട്ട് ചാമ്പലാക്കുന്നതാണ്. അങ്ങനെ ചാമ്പലാക്കാൻ ഞാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. കരിക്കാൻ ഓർഡർ കൊടുത്തു അബൂബക്കർ സിദ്ദീഖ്. മുർത്തദ്ദീങ്ങളെ കരിച്ചിരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്ത്രീകളും മുസ്ലിങ്ങൾക്ക് അടക്കപ്പെടും, നിങ്ങളുടെ കുട്ടികളും മുസ്ലിങ്ങൾക്ക് കീഴടക്കപ്പെടുന്നതുമാണ്, നിങ്ങളുടെ സമ്പത്തുകളും മുസ്ലിങ്ങളുടെ ഗനീമത്തായി മാറുന്നതാണ്. ഇത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിൽ നിന്നിട്ടും ഖുർആനിൽ നിന്നിട്ടും ഞാൻ ഇജ്തിഹാദ് ചെയ്തതും ആ ഗവേഷണം ചെയ്തതുമാണ്. എന്റെ പോക്കറ്റിൽ നിന്നിട്ടല്ല താനും. അതുകൊണ്ട് ഞാൻ അയക്കുന്നതായ പ്രതിനിധിയോട് ഞാൻ കൽപ്പിച്ചിരിക്കുകയാണ്, എന്റെ ഈ പത്രത്തെ നിങ്ങളിലേക്ക് വായിക്കപ്പെടാൻ അത് ആരും തടയരുത്, എല്ലാവരും വായിക്കേണ്ടതാണ്. ശശ്രദ്ധയച്ചു തുറന്നുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നത് അടുത്ത ക്ലാസ്സിൽ കേൾക്കുവാനും പറയുവാനും അല്ലാഹു നാം എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെ കേട്ടതിന് അല്ലാഹു നമ്മൾ നിന്നിട്ട് ഇബാദത്തായി സ്വീകരിക്കട്ടെ. സത്യത്തെ സത്യം പോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന് വേണ്ടി പോരാടാനുള്ളതായ മാർഗവും ശക്തിയും തൗഫീഖും അല്ലാഹു നമുക്ക് നൽകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏത് രൂപത്തിലാണ് വിപ്ലവങ്ങളെ കടത്താൻ വേണ്ടി പരിശ്രമിച്ചത്, അതുപോലെയുള്ളതായ ആ വിപ്ലവങ്ങൾ ലോകത്ത് എവിടെയും ഉടലെടുക്കുകയാണെങ്കിൽ അസത്യത്തിന്റെ ഉടമകളുടെ മുമ്പിൽ യുക്തിയുക്തം ഇസ്ലാമത പ്രബോധം നടത്തുവാനും പോരാടേണ്ടി വരികയാണെങ്കിൽ പോരാടുവാനുമുള്ളതായ തന്റെ ഇടവും ഈ മാനവിക ശക്തിയും ശാരീരിക ശക്തിയും സാമ്പത്തിക ശക്തിയും എല്ലാം റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകട്ടെ. വിജ്ഞാന ശക്തിയും ലോക മുസ്ലിം പണ്ഡിതന്മാർക്കും നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റട്ടെ, കടങ്ങളെ വീട്ടട്ടെ, നമ്മുടെ ഹൃദയത്തിലുള്ളതായ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെ വേണ്ടതുപോലെ നിറവേറ്റി തരട്ടെ, കഷ്ടതകൾ അകറ്റട്ടെ, മരിച്ചവരുടെ ഖബറിനെ സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ, നാമും മരിക്കുമ്പോൾ നമ്മുടെ ഖബറിനെയും സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. അർഹമു റഹീമായ നാഥ, നിന്റെ അടിമകളായ സാധുക്കളായ ഭാവികളായ ഞങ്ങൾ ഈ വിശുദ്ധ ദിവസത്തിൽ വിശുദ്ധ സദസ്സിൽ വിശുദ്ധ ഭൂമിയിൽ വെച്ചിട്ട് നിന്നോട് ഈ സാധുക്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് വെറുതാവിലും മടക്കിക്കളയല രക്ഷിതാവേ. ഞങ്ങളോട് അവരുടെ വസീത്ത് ചെയ്ത മഹാത്മാക്കൾക്കും മഹതികൾക്കും മാഫി ചെയ്യണേ രക്ഷിതാവേ. ഈ വിശുദ്ധ സദസ്സിൽ മെമ്പർമാരായിരുന്നതായ മഹാത്മാക്കൾ, നാട്ടിലേക്ക് പോയവർ, അവരിൽ നിന്നിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം നിറവേറ്റണ രക്ഷിതാവേ. അവരുടെ കഷ്ടതകൾ അകറ്റണ രക്ഷിതാവേ. ബുദ്ധിമുട്ടുകൾ അകറ്റണ രക്ഷിതാവേ. കടങ്ങൾ വീട്ടണ രക്ഷിതാവേ. ഞങ്ങളുടെയും ബുദ്ധിമുട്ടുകളെ അകറ്റുകയും കടങ്ങളെ വീട്ടുകയും ചെയ്യണേ നാഥ. അർഹമു റഹീമായ നാഥ, ലോകത്തിൽ എവിടെയെല്ലാം മുസ്ലിങ്ങൾ പോരാടുന്നുവോ അവിടെയെല്ലാം അവരെ നീ സഹായിക്കണ രക്ഷിതാവേ. അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അവർക്ക് ഈമാനിക ആവേശം നൽകണേ രക്ഷിതാവേ. അവരുടെ നാട്ടിൽ അവർക്ക് ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിനെ അവരുടെ ജീവിതത്തിലും അവരുടെ നാട്ടിലും അവരുടെ പാർലമെന്റിലും അവരുടെ അസംബ്ലിയിലും അവരുടെ ജീവിതത്തിലെല്ലാം പകർത്തുവാനുള്ളതായ നടപ്പാക്കാനുള്ളതായ തൗഫീഖും അവർക്ക് നൽകണേ നാഥ. അർഹമു റഹീമായ രക്ഷിതാവേ, ഞങ്ങൾ നിന്നിട്ട് ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യണേ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് ഈ ഭൂമിയിൽ മരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യണേ രക്ഷിതാവേ. ഇവിടെ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കത്തെഴുതിയ അല്ലെങ്കിൽ ദുആകൊണ്ട് വസീത്ത് ചെയ്ത മഹാത്മാക്കൾക്ക് ഇവിടെ വരാനും അനുഗ്രഹിക്കണേ രക്ഷിതാവേ. സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് ചെയ്യണേ രക്ഷിതാവേ. ഞങ്ങൾ ഈ വിശുദ്ധ ഭൂമിയിൽ താമസിക്കുന്ന വേളയിൽ ഈ ഭൂമിയുടെ ബഹുമതിയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. നമസ്കാരത്തിന് അതാത് സമയത്ത് തന്നെ ഖലാവാദ് നൽകും. ജമാഅത്തോടു കൂടിയും ഞങ്ങൾക്ക് ഈ ഖലാസോടു കൂടി ആത്മാർത്ഥതയോടു കൂടി ഭക്തിയോടു കൂടി ഖുശുഉയോടു കൂടി ഖുദൂഉയോടു കൂടി നിസ്കരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ രശീദാവേ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ വിധി വിലക്കുകളെ ഖുർആനിൽ നിന്നിട്ടും ഹദീസിൽ നിന്നിട്ടും പഠിച്ചിട്ട് ഒറിജിനൽ അഹ്ലുസുന്നത്തു ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒറിജിനൽ അഹ്ലുസുന്നത്തു ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ തന്നെ അടിയുറച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും സന്താനങ്ങൾക്കും മുസ്ലിം ലോകത്തിനും മുസ്ലിം ലോക പണ്ഡിതന്മാർക്കും തൗഫീഖ് ചെയ്യണേ രശീദാവേ. നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് നിന്നോട് മാത്രം പ്രാർത്ഥിച്ച് നിന്റെ മുമ്പിൽ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുമ്പിൽ സമർപ്പിച്ച് നിനക്ക് വേണ്ടി മാത്രം അറുത്ത് നിനക്ക് വേണ്ടി മാത്രം നേർച്ചയാക്കി നിന്നെ മാത്രം ആ അഗാധമായ നിലയ്ക്ക് ഭയന്നുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒറിജിനൽ മൗഹിദികളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കണേ നാഥ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.